ഭർത്താവായി കഴിയുന്നവർ അടുത്ത ജന്മത്തിൽ അച്ഛനും മകളും ആവും. അതിന്റെ അടുത്ത ജന്മത്തിൽ സഹോദരൻ സഹോദരിയാവും. അതിന്റെ അടുത്ത ജന്മത്തിൽ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാവും. അടുത്ത ജന്മത്തിൽ അപ്പുറത്ത് വീട്ടുകാരും ഇപ്പുറത്ത് അയൽവാസികളും. പക്ഷേ എന്ത് പറ്റും, എല്ലാ ജന്മത്തിലും ഈ ആറേഴ് ആത്മ കൂട്ടം കൂട്ടമായി വീണ്ടും വീണ്ടും ജനിക്കും. അതുകൊണ്ടാ വേദങ്ങൾ പറയുന്നത് ചേട്ടാ ഡൈവേഴ്സ് ചെയ്യല്ലേ, കാരണം അവള് വിട്ടുപോവില്ല. അടുത്ത ജന്മം, അതിന്റെ അടുത്ത ജന്മം, അതിന്റെ അടുത്ത കൂടെ തന്നെ വരും. എന്ത് പ്രയോജനം? എനിക്ക് എന്റെ അച്ഛനെ ഇഷ്ടമല്ല, ഡൈവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഈ ആത്മാക്കൾ നിരന്തരം വീണ്ടും വീണ്ടും ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഒരിക്കലും മാറില്ല. മനസ്സിലായോ? അപ്പോ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത പാപപുണ്യമനുസരിച്ച് വീണ്ടും ജനിക്കും. അതിന് ഭാഗവതം മൂന്ന് ഒരു കഥാപാത്രത്തിന്റെ മൂന്ന് ജന്മങ്ങളെ ആ ഉദാഹരണമായി പറയുന്നത്. സൂര്യനും ദേവേന്ദ്രനും. എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടോ? നടുക്ക് ഉള്ളിവട ചായയൊക്കെ ഉണ്ട്, ആരും ഉറങ്ങണ്ട. മൂന്ന് ജന്മങ്ങളെ ആ ഉദാഹരണമായി പറയുന്നത് ആരുടെയാ? ആരുടെ? നല്ല കഥയായി. സൂര്യനും ദേവേന്ദ്രനും. അപ്പൊ ഭഗവാൻ ഒരു ചെറിയ ഒരു ട്രാപ്പ്, കെണി ഉണ്ടാക്കി സൂര്യന്റെ അടുത്ത് പറഞ്ഞു, നീയാണ് എല്ലാ സമസ്ത ദേവന്മാരുടെയും രാജാവ്, അധിപതി നീയാണ്. ഇന്ദ്രന്റെ അടുത്തും പറഞ്ഞു, നീയാണ് ദേവന്മാരുടെ എല്ലാം അധിപതി. രണ്ടുപേരടുത്തും പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും? സൂര്യന്റെ അടുത്തും പറഞ്ഞു എല്ലാ ദേവന്മാരുടെ അധിപതി നീയാണെന്ന്, ഇന്ദ്രന്റെ അടുത്തും പറഞ്ഞു എല്ലാ ദേവന്മാരുടെ അധിപതി നീയാ. രണ്ടു കൂട്ടരെടുത്തും പറഞ്ഞു. അപ്പൊ രണ്ടുപേരെന്ത് വിചാരിക്കും? സ്വയം അവരാണെന്ന് വിചാരിക്കും. അതേ ശരിക്കുമുള്ള ആത്മീകവാദികൾ എന്ത് വിചാരിക്കും? അത്രേ, ഞാനല്ല, എനിക്ക് അതിന്റെ കഴിവില്ല, അദ്ദേഹമായിരിക്കും എന്ന് വിചാരിക്കും. ആര്? ആത്മീകവാദി. ഭൗതികവാദി എന്ത്? ഞാൻ തന്നെ, അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് അറിയായിരുന്നു. ലോകം ഇപ്പോഴാ തിരിച്ചറിഞ്ഞത് എന്റെ കഴിവ്, ഞാൻ ഞാൻ എന്ന് വിചാരിക്കും. അപ്പോ ഭഗവാൻ വേണമെന്ന് വെച്ച് തന്നെ സൂര്യന്റെ അടുത്തും നീയാണ് ദേവന്മാരുടെ അധിപതി എന്ന് പറഞ്ഞു, ഇന്ദ്രന്റെ അടുത്തും നീയാണ് അധിപതി എന്ന് പറഞ്ഞു. യക്ഷക്ഷുരേഷ സവിത സകലഗ്രഹാണാം രാജ. സൂര്യ, എല്ലാ ഗ്രഹങ്ങളുടെയും രാജാവ് നീയാണ്. ഇന്ദ്രന്റെ അടുത്തും പറഞ്ഞു ദേവേന്ദ്ര നീയാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരു ചെറിയ മത്സരം ഉണ്ടായി. ഈ സൂര്യനും ദേവേന്ദ്രനും അടുത്ത യുഗത്തിൽ വീണ്ടും ബാലി സുഗ്രീവനായി ജനിച്ചു. മനസ്സിലായോ? ഇവരുടെ അംശം വീണ്ടും ദ്വാപര യുഗത്തിൽ കർണനും അർജുനനുമായിട്ട് ജനിച്ചു. മനസ്സിലായോ? മൂന്ന് ജന്മം അവർ തന്നെ ജനിച്ചു. ആദ്യം എന്തായിട്ട് ജനിച്ചു? ആരാ? സൂര്യനും ദേവേന്ദ്രനും. അത് കഴിഞ്ഞ് അടുത്ത യുഗത്തിൽ അവരാരായി വന്നു? ബാലി സുഗ്രീവൻ. വീണ്ടും അടുത്ത യുഗത്തിൽ ആരായിട്ട് വന്നു? അർജുനനും കർണനുമായിട്ട് വന്നു. അപ്പോ ആദ്യത്തെ ജന്മത്തിൽ തന്നെ ഇവർക്ക് എന്തുണ്ടായി? മത്സരമുണ്ടായി. അപ്പോ അടുത്തത് സുഗ്രീവനും ബാലിയായിട്ട് വന്നപ്പോ ആദ്യത്തെ ദിവസം തന്നെ ഇവരെ തമ്മില് ഒരു ചെറിയ അസൂയ ഉണ്ടായി. ഈ അസൂയ ഈ ജന്മത്തിൽ ഉണ്ടായതല്ല, മുൻ ജന്മത്തിന്റെ തുടർച്ചയാണ്. ഇപ്പൊ നമ്മൾ തന്നെ ജീവിതത്തിൽ ചിലരെ കാണും, കണ്ട ആ കാണുമ്പോ തന്നെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ കാണുന്ന ആദ്യത്തെ ദിവസം തന്നെ അവരെ നമുക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഇടപഴകിയിട്ടില്ല, ഒന്നും. പക്ഷെ കണ്ടാൽ തന്നെ അയാൾ ഇഷ്ടമല്ല, അയാൾ ഇപ്പുറത്തി കൂടെ വന്ന് നമ്മൾ അപ്പുറത്ത് കൂടെ പോകും. ഇത്തരം അനുഭവം ആർക്കുണ്ടായിട്ടുണ്ട്? ആർക്കും ഇല്ല. അത് ശരി. എന്റെ ചോദ്യത്തിന് എത്ര പേര് കൈ ഉയർത്തിയില്ല? ചിലരെ കണ്ട നിമിഷം തന്നെ ഇഷ്ടപ്പെടില്ല. അതേപോലെ നേരെ തിരിച്ച് ചിലരെ കണ്ട നിമിഷം തന്നെ നമുക്ക് വളരെ അങ്ങ് ഇഷ്ടപ്പെടും. ഒരു മുൻപരിചയവും ഇല്ല, പക്ഷെ വളരെ ഇഷ്ടപ്പെടും. അത് നമ്മൾ ഓർക്കണം. ഈ ജന്മത്തിൽ തുടങ്ങിയതല്ല അത്. എപ്പോ തുടങ്ങിയതാ? മുൻജന്മത്തിൽ തുടങ്ങിയതാ. മുൻജന്മത്തിൽ സൂര്യനും ദേവേന്ദ്രനും തമ്മിലുണ്ടായ മത്സരം
അടുത്തത് ബാലി സുഗ്രീവന്മാരായി വന്നപ്പോ ആ മത്സരം ഇവിടെ എന്തായി മാറി? അസൂയായി. ആദ്യത്തെ ദിവസം തൊട്ട് ഇവർക്ക് അസൂയ. എന്റെ രാജ്യം നിന്റെ രാജ്യം, എനിക്കാണ് നിനക്കാണ്, എന്റെതാണ് താര ഭാര്യ എന്റെതാണ് നിന്റെതാണ്, എല്ലാത്തിനും ഇവർ തമ്മിൽ അസൂയ. പക്ഷേ അതിന്റെ വിത്തപ്പുണ്ടായി അതിന്റെ മുമ്പത്തെ ജന്മത്തിലേ ഉണ്ടായി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ജന്മം ഇവരെന്തായി ജനിച്ചു? എന്തായി ജനിച്ചു? അർജുനനും കർണനുമായി. അപ്പോ പാണ്ഡവരൈവരും ദുര്യോധനാദികൾ 100 പേരും ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിൽ എല്ലാ വിദ്യാഭ്യാസവും തീർത്തിട്ട് അവര് അപ്പുറത്ത് ഫുട്ബോളാണോ? വേറെ പ്രോഗ്രാമാണ് അല്ലെ? ശരി, എവിടെ നിർത്തി? ഇവരെല്ലാം ഗുരുകുല വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ട് വന്നു. പാണ്ഡവരും ദുര്യോധനാദികൾ 100 പേരും. അപ്പൊ ദ്രോണാചാര്യൻ ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും ഈ യുവരാജാക്കന്മാരുടെ കഴിവ് കാഴ്ചവെക്കാനായിട്ട് ഓരോരുത്തരെയും വിളിച്ച് അവരെന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ വിദ്യ അഭ്യസിച്ചു എന്ന് പ്രകടിപ്പിക്കാൻ പറഞ്ഞു. ആദ്യം യുധിഷ്ഠിരൻ വന്നു. യുധിഷ്ഠിരൻ വന്നിട്ട് കുന്തത്തിൽ വളരെ എക്സ്പേർട്ടാണ്. അത് കഴിഞ്ഞ് ഭീമസേനൻ വന്നു, ഗദാപ്രയോഗത്തിൽ വളരെ എക്സ്പേർട്ടാണ്. അടുത്തത് അർജുനൻ. അർജുനൻ എതിലെ എക്സ്പേർട്ട്? എതിലെ എക്സ്പേർട്ട്? അമ്പും വില്ലും. ഒരത്രം അയച്ചു കഴിഞ്ഞാൽ ആകാശത്തിലിരുന്ന് മഴ കൊണ്ടുവരാനുള്ള കഴിവുണ്ടാകും. അങ്ങനെ മന്ത്രവും ജപിച്ച് അതൊന്ന് ആകാശത്തിൽ നിന്ന് മഴ പെയ്യും. അടുത്തത്രം ഭൂമിയിൽ വിട്ടാൽ ഗംഗ ഉത്ഭവിക്കും. സൂര്യനെ മറയ്ക്കാനുള്ള കഴിവ്, ഇതെല്ലാം അർജുനനുണ്ടായി. അപ്പൊ കൂടിയിരുന്ന സർവത്ര സമസ്ത വ്യക്തികളും മന്ത്രികളും പറഞ്ഞു, ഇതുപോലെ ഒരു യോദ്ധാവിനെ കണ്ടിട്ടില്ല, ദൈവമേ ഭൂമിയിൽ ഇറങ്ങി വന്ന പോലെ ഉള്ള കഴിവാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇത്ര യോദ്ധാക്കളിലും വെച്ച് വളരെ പ്രഗത്ഭനും ഗംഭീരവും കഴിവും ശ്രേഷ്ഠാവും ആരാണ്? അർജുനനാണ് എന്ന് പറഞ്ഞു. ആ പ്രഖ്യാപിക്കുന്ന സമയം ഒരു 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 ഇരുണ്ട ഒരു ശരീര പ്രകൃതമുള്ള ഒരു വ്യക്തി, തോളുകളെല്ലാം പർവ്വതം പോലെ ഉയർന്ന് ഉന്തിയ നെറ്റിയും വിശാലമായ കണ്ണും ശരീരത്തിൽ അമ്പും വില്ലും ഉപയോഗിച്ച് പ്രയോഗിച്ച് കൈയെല്ലാം മരവിച്ച ഒരു വ്യക്തി വന്ന് പറഞ്ഞു, ദ്രോണാചാര്യ, അർജുനനെ വില്ലാഴിയായി പ്രഖ്യാപിക്കാൻ വരട്ടെ, എന്റെ കഴിവും കൂടെ കണ്ടിട്ട് അങ്ങ് ഇത് ചെയ്താ മതി. ആരാ കയറി വന്നത്? ആരാ വന്നത്? കർണ. അർജുനൻ ചെയ്തതെല്ലാം കർണൻ ചെയ്ത് കാണിച്ചു. പക്ഷെ എങ്ങനെ? കണ്ണ് കെട്ടിയിട്ട്. അർജുനൻ കണ്ണ് തുറന്ന് ചെയ്തതെല്ലാം കർണൻ കണ്ണ് കെട്ടി കാണിച്ചു കൊടുത്തു. അത് മാത്രമല്ല, അർജുനൻ ചെയ്യാത്തതും ഇദ്ദേഹം ചെയ്തു. ഉടനെ എല്ലാരും ചോദിച്ചു, ഇത് ആരാത്? നീ ഏത് കുലത്തിലാ? എവിടെന്നാ വന്നത്? നിന്റെ മാതാപിതാക്കൾ ആരാണ്? ഗുരു ആരാണ്? ഏത് വംശജനാ നീ എന്നൊക്കെ ചോദിച്ചപ്പോ ആ കണ്ട നിമിഷം അർജുനനും കർണനും തമ്മിൽ ശത്രുതയുണ്ടായി. ഇവർക്ക് മുൻപരിചയമുണ്ടോ? ഏതെങ്കിലും വഴക്കുണ്ടായോ ഇവരെ തമ്മില്? ഒന്നുമില്ല. ആദ്യത്തെ ദിവസം ഇവർ തമ്മിൽ പരസ്പരം കാണുകയാണ്. പക്ഷെ മനസ്സിൽ എന്തുണ്ടായി? അങ്ങനെ ആളിക്കത്തുന്ന ശത്രുത. എങ്ങനെയെങ്കിലും അർജുനനെ തോൽപ്പിച്ചേ പറ്റൂ എന്ന് കർണനും, കർണനെ തോൽപ്പിച്ചേ പറ്റൂ എന്ന് അർജുനനും കങ്കണം കെട്ടി നടക്കുകയാണ്. ശത്രുത ഈ ജന്മത്തിൽ ഉണ്ടായതല്ല, അത് എത്രയോ ജന്മങ്ങളായി വരുന്നതാ. ആദ്യത്തെ ജന്മത്തിൽ അവരാരായിരുന്നു? സൂര്യനും ഇന്ദ്രനും തമ്മിൽ എന്തുണ്ടായി? മത്സരമുണ്ടായി. അടുത്തതാരായി വന്നു? ബാലി സുഗ്രീവൻ. തമ്മിൽ എന്തുണ്ടായി? അസൂയ. മൂന്നാമത്തതാരായി വന്നു? കർണനും അർജുനൻ. എന്തുണ്ടായി? ശത്രുത, മത്സര മനോഭാവം. അടുത്തതിൽ അസൂയായി മാറി, അസൂയ അടുത്തതില് ശത്രുതയായി മാറി. ജന്മ ജന്മാന്തരങ്ങളായി തുടരും. നമുക്കെല്ലാം കുഞ്ഞുങ്ങൾ മക്കൾ ഉണ്ടാകുന്നില്ലേ? ഇവരാരാണെന്നറിയാമോ? മുൻജന്മത്തിൽ ഞാൻ ചെയ്ത പാപവും പുണ്യവുമായ എന്റെ മക്കളായി ജനിച്ചിരിക്കുന്നു. ഒത്തിരി പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മകനായി ജനിച്ച് അച്ഛനെ തലയിൽ തൂക്കി വെച്ച് ആടി സന്തോഷത്തോട് ആ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കും. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളായി ജനിച്ച് ഒരു ദിവസം കിടത്തി ഉറക്കൂല്ല. നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, ജയിലിൽ കയറ്റും, ആശുപത്രിയിൽ കയറ്റും, എല്ലാം കയറ്റും. ഞാൻ ചെയ്ത പാപപുണ്യമാണ്. അപ്പൊ ആത്മാക്കൾ ഒരു കൂട്ടമായി ജനിക്കുന്നു. ആത്മാക്കൾ തമ്മിലെ ബന്ധമുണ്ട്. പരമാത്മാവുമായി ഒരു ആത്മബന്ധം. ആത്മാവിനി ലോകം സ്വന്തമല്ല. സ്വന്തം ദേഹവുമായി ഒരു ബന്ധമില്ല. ആത്മാക്കൾ തമ്മിലെ ബന്ധമുണ്ട്. പരമാത്മാവുമായി ഒരു ആത്മബന്ധം. തുടരുന്ന കഥയാണ്. നമ്മൾ ഓരോരുത്തരും മരിക്കും. മരിച്ചാൽ പുതിയ ഒരു ശരീരത്തിലൂടെ ഈ ഭൂമിയിൽ തിരിച്ച് ജനിക്കുക തന്നെ ചെയ്യും. ഇത് ഉറപ്പാണ്. ഈ ഫോബിയ ഫോബിയ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്തൊക്കെയോ ഫോബിയ, അടുക്കള ഫോബിയ, വാഷിംഗ് മെഷീൻ, എന്തൊക്കെയോ ഫോബിയ ഉണ്ട്. ചിലർക്ക് ഹൈറ്റ് പോയി കഴിഞ്ഞാല് ഞങ്ങൾ ഒരു ഒരാളെ അഹോബിലെത്തി കൊണ്ടുപോയി. ഈ ആന്ധ്രാപ്രദേശില് അഹോബിലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മൾ പടിയൊന്നുമില്ല, വലിഞ്ഞ് ട്രക്കിംഗ് പോലെയൊക്കെ മലയേറി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി കൊണ്ടുപോയതാ. ആള് മേലെ കയറിയിട്ട് താഴെ ഇറങ്ങൂല, പേടിച്ചുപോയി. ഹൈറ്റ് കണ്ടാ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന്, രണ്ട്. എന്നാ ഞാൻ പിന്നെ കാരണം പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്, വെറുതെ എന്തിനാ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഫോബിയ എല്ലാം മുൻജന്മത്തിന്റെ ഒരു ചായലായി ഫോബിയ ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാലും, നമുക്ക് മുൻജന്മത്തിൽ മരണസമയത്തിൽ ഒരു തീ അപകടത്തിലാ പെട്ട് മരിക്കുന്നതെന്ന് വെച്ചാല് അടുത്ത ജന്മത്തിൽ ജനിച്ച നാൾ തൊട്ടേ തീ കാണുമ്പോൾ ഒരു ഭയമായിരിക്കും. ഇതെല്ലാം തുടർച്ചയാണ്. ഈ കഥ മുൻജന്മത്തിന്റെ തുടർച്ചയാണ്. പിന്നെ ഹൈറ്റില് ആരോ പോയി ആരെയോ തള്ളിയിട്ടു, നല്ല ഹൈറ്റിൽ കൊണ്ടുപോയി ചേട്ടനെ തള്ളി അങ്ങ് വിട്ടു. അപ്പൊ ആ മനുഷ്യൻ അടുത്ത ജന്മത്തിൽ ഹൈറ്റ് കാണുമ്പോഴേ കയ്യും കാലം കിടുകടാ വിറക്കി. എല്ലാ ഫോബിയയും മുൻജന്മത്തിന്റെ തുടർച്ച, എല്ലാം അങ്ങനെയാണ്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, നല്ല പൈസക്കാര കുടുംബത്തിൽ ചില കുഞ്ഞുങ്ങൾ ജനിച്ച് സന്തോഷത്തോട് കഴിയും. ചിലർ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പെടും. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ തന്നെ ചെവി കേൾക്കില്ല, കണ്ണ് കാണില്ല, സംസാരിക്കാൻ പറ്റില്ല, അംഗവൈകല്യം സംഭവിച്ച് ആ കുഞ്ഞ് ജീവിതം മുഴുവനും കഷ്ടപ്പെടില്ലേ? അല്ലേ? എന്താണ് കാരണം? എന്താണ് കാരണം? പൂർവജന്മ കൃതം പാപം വ്യാധി രൂപേണ ജായത്തെ. മുൻജന്മങ്ങളിൽ ചെയ്യുന്ന പാപപുണ്യങ്ങളാ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇനി മനുഷ്യ ശരീരം മാത്രമല്ല, മൃഗത്തിന്റെ ശരീരത്തിൽ ജനിക്കും, യയജന്തുക്കളായി ജനിക്കും. അത്രയ്ക്കും അസൂയ ഉള്ളവൻ ഒരു ജന്മം പാമ്പായി ജനിക്കും. അസൂയ മൂത്ത് തലയ്ക്ക് അസൂയ പിടിച്ച ആൾക്കാരില്ലേ? നമ്മളെ നാട്ടിൽ കുറച്ചൊക്കെ ഉണ്ട്. അവരൊക്കെ അടുത്ത ജന്മത്തിൽ എന്തായി ജനിക്കും? പാമ്പ്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര ജീവജാലങ്ങളിൽ വെച്ച് പാമ്പ് മാത്രമാണ് നമ്മൾ ഒറ്റയ്ക്ക് കാണുന്നത്. പശുവിനെ കൂട്ടം കൂട്ടമായി കാണുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലേ? പക്ഷികൾ എങ്ങനെയാ പറക്കുക? കൂട്ടത്തോടെ പറക്കുക. ഉറുമ്പുകൾ എങ്ങനെയാ പോവാ? കൂട്ടത്തോടെ പോവും. എല്ലാ ആന, പുലി, കടുവ, സിംഹം, മനുഷ്യർ, കുട്ടികൾ എല്ലാം കൂട്ടത്തോടെ പോവും. പക്ഷെ പാമ്പിനെ ആരെങ്കിലും കൂട്ടം കൂട്ടമായിട്ട് കണ്ടിട്ടുണ്ടോ? അസൂയയുടെ മൂർത്തിമദ്ഭാവം. കാരണം അത് ഒന്നിന്റെ കൂടെയും ചേരില്ല, ആരുടെ കൂടെയും ചേരില്ല. ആരുടെ കൂടെ ചേർന്നാലും അൺഈസിയാകും. ആര് അവരെക്കാൾ അല്പം മുന്നോട്ട് പോയാലും മനസ്സിനകത്ത് ഒരു അസ്വസ്ഥത. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ സ്വന്തം സഹോദരൻ സഹോദരി, ജീവിതത്തിൽ ഒരുമിച്ചുള്ള ഒരാള് അല്പം നമ്മളെ ലൈഫിൽ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ ചെറിയ ഒരു അൺഈസിനെസ് നമുക്ക് ഉണ്ടാകുമോ? ഇല്ലേ? ആർക്കും മനസ്സിലായില്ലല്ലേ. ഇപ്പൊ നമ്മള് നാട്ടിൽ ഒരു വീട് വെച്ചു, നമ്മളെ അനിയൻ രണ്ട് വീട് പണിതു. അപ്പൊ ഉള്ളിൽ ഒരു ചെറിയ ഒരു കുത്ത് ഉണ്ടാകോ? ഇല്ലേ? ഉത്തരം പറഞ്ഞാലേ ഞാൻ ഈ അങ്ങോട്ട് സംസാരിക്കുന്നുള്ളൂ. ഉണ്ടാകുമോ? ഇല്ലേ? സത്യസന്ധമായിട്ട് ഇല്ല. എല്ലാരും നന്നായിട്ട് കള്ളം പറയുന്നു. മനുഷ്യനാണെങ്കിൽ ചെറിയ ഒരു ഇതുണ്ടാവും. അപ്പൊ എല്ലാരും വന്നു, അയ്യോ സാറേ, സാറിന്റെ അനിയ രണ്ടാമത്തെ, അവൻ എന്താ കള്ളപ്പണമൊക്കെ ഇഷ്ടം പോലെ വരെയല്ലേ. നമ്മുടെ മനസ്സിനകത്തുള്ള ബിറ്റർനെസ്, കയപ്പാണ് പുറത്തു വരുന്നത്. എല്ലാവർക്കും ഒരു ചെറിയ ഒരു അസ്വസ്ഥത ഉണ്ടാകും. പക്ഷെ ഈ അസൂയ വളർന്ന് വളരെ മൂർത്തിമത് ഭാവം, അങ്ങനെ ചിലരുണ്ട്, അത് തലയ്ക്ക് പിടിക്കുന്ന ആൾക്കാർ, അവരടുത്ത ജന്മത്തിൽ എന്തായി ജനിക്കും? പാമ്പായി ജനിക്കും. ഈച്ച ചത്ത് പൂച്ചയാകും, അജം ചത്ത് ഗജമാകും, നരൻ ചത്ത് നാരിയാകും, നാരി ചത്തോർ ഓരിയാകും. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ പൂന്താനം പാടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും മരിക്കും, വീണ്ടും വീണ്ടും പുനരപ്പി ജനനം പുനരപ്പി മരണം. ഇതിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്താലോ പ്രേതമായിട്ട് നടക്കേണ്ടി വരും. അതാണ് ഈ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ ദുന്ദുകാരിയുടെ കഥ പറയുന്നത്. ദുന്ദുകാരിയെ ആൾക്കാർ ചെന്ന് അടിച്ചു കൊന്നു. പക്ഷെ വിധി അനുസരിച്ച്, ഇപ്പൊ ഉദാഹരണം, വിധി അനുസരിച്ച് എനിക്ക് 80 വയസ്സുവരെ ജീവിക്കാനുള്ള വിധിയുണ്ട് എന്നിരിക്കട്ടെ. ഞാൻ 50 കെട്ടി തൂങ്ങി ചത്തു. ഇപ്പൊ ബാക്കി എത്രയാണ്? ബാക്കി എത്രയുണ്ട്? 30 കൊല്ലം. ഈ 30 കൊല്ലവും അതേ വീട്ടിൽ ശരീരമില്ലാതെ എനിക്ക് ചുറ്റി നടക്കേണ്ടി വരും. മനസ്സിലായോ? ഇപ്പൊ മെഷീനിൽ ജോലി ചെയ്യുന്നു, കൈ മുറിഞ്ഞു പോയി, ബാക്കിയുള്ള ജീവിതം കൈയില്ലാതെ കഴിയണം. അതേപോലെ ഞാൻ സ്വമേധയായി എന്റെ ശരീരത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള 30 വർഷം എങ്ങനെ കഴിയേണ്ടി വരും? ശരീരമില്ലാതെ കഴിയണം. ആ വീട്ടിൽ തന്നെ നടക്കും. ഈ അവരെന്ത് ചെയ്യും? ആ വീട്ടിലും ഏറ്റവും സ്നേഹമുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഏറ്റവും വെറുപ്പുള്ള 2 പേരെ കണ്ടുപിടിക്കും. ആരെടുത്താണോ അമിതമായ സ്നേഹം, ആരെടുത്താണോ അമിതമായ വെറുപ്പ്, അവരുടെ ശരീരത്തിനകത്ത് ഈ ആത്മാവ് ഇടിച്ചങ്ങ് കയറും. അപ്പൊ ആ ദേഹത്തിനകത്ത് എത്ര ആത്മാവായി? 2. ഇവരെ നമ്മൾ ചോറ്റാനിക്കര പോയാൽ കാണാൻ പറ്റും. ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പുറകെ ചെന്ന് കണ്ടിട്ടുണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ട് ഇല്ലേ? അവർക്കറിയില്ല അവരും ആ ശരീരത്തിനകത്ത് താമസിക്കുന്നു. ഇതുപോലെ ദുർമരണം സംഭവിച്ച ആത്മാവും കൂടെ ആ ശരീരത്തിനകത്ത് ഇടിച്ചു കയറുന്നു. അത് ആ കൃത്യം 30 കൊല്ലം കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ? ആ പുറത്തു പോകുന്ന മുമ്പ് ഇവന്റെ ദേഹത്തിന് ഇല്ലാണ്ടാക്കും അല്ലേ? അത് എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ്. ഇപ്പൊ നമ്മുടെ സാധനമാണെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കും, ഇനിയൊരുത്തന്റെ ആണെങ്കിൽ നല്ല ചെയ്യൂലേ, അതാണ് ഈ ആത്മാവ് ചെയ്യുന്നത്. ഇനിയൊരുത്തന്റെ ദേഹത്ത് കയറി മാക്സിമം ഇത് നമുക്ക് ചോറ്റാനിക്കരയുക. ആത്മാവെന്ന് പറയുന്നത് സത്യമാണ്. പാപപുണ്യമനുസരിച്ച് ഈ ശരീരത്തിനകത്ത് കടന്നുകൂടുകയും ആ ജന്മത്തിൽ ചെയ്ത ശരിയും തെറ്റും അനുസരിച്ച് അടുത്തത്, ഇത് മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല. ഈ ആത്മാക്കൾ കൂട്ടം കൂട്ടമായാലും ജനിക്കും. ചിലപ്പോൾ ഒരു ജന്മം പാറ്റ ഫാമിലി ആയിരിക്കും, പാറ്റ ഭർത്താവ്, പാറ്റ ഭാര്യ, പാറ്റ മക്കള്, ഒരു പാറ്റ ഡ്യൂയറ്റ് ഒക്കെ പാടി. അതിൻ്റെ അടുത്ത് എലി കുടുംബമായിരിക്കും, എലി ഭാര്യ, എല്ലാം ശരിയാണ്. അതുകൊണ്ട് ആ പൂന്താനം പറഞ്ഞ് ഈച്ചത്ത് പൂച്ചയാകും, അജം ചത്ത് ഗജമാകും, നരഞ്ചത്ത് നാരിയാകും, നാരിചത്ത് ഓരി ഉൾഫാകും. ഈശ്വരന്റെ വിലാസങ്ങൾ നമ്മളിങ്ങനെ യാത്ര തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം സത്യമാണ്. മഹാത്മാഗാന്ധി ഉണ്ടായ സമയത്ത് ഗുജറാത്തില് 9 വയസ്സുള്ള പെൺകുട്ടി പെട്ടെന്ന് ഒരു ദിവസം, എന്റെ വീട് ഇവിടെയാണ്, എന്റെ ഭർത്താവ് ഇവിടെയാണ്, അവർക്ക് എനിക്ക് എന്റെ മക്കള്, ചെറുമക്കള് പേരും നാളും അഡ്രസ്സും എല്ലാം ഒരു സുപ്രഭാതത്തിൽ പറയാൻ തുടങ്ങി. ആ പെൺകുട്ടിക്ക് എത്ര വയസ്സാണ്? വെറും 9 വയസ്സ്. കള്ളം പറയേണ്ട ആവശ്യമോ? അതൊന്നുമില്ല. ഒരു സുപ്രഭാതം ആ കുഞ്ഞിന്റെ സ്വരം മാറി. ആ കുഞ്ഞ് എന്തൊക്കെയോ അഡ്രസ്സ് പറയുന്നു, ആരെയൊക്കെയോ കുറിച്ച് പറയുന്നു. അപ്പൊ ആൾക്കാര് വിചാരിച്ചു ഈ കുഞ്ഞിനെ പ്രേതബാധ പിടിച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ന്യൂസ് സബർമതി ആശ്രമത്തിൽ മഹാത്മാഗാന്ധി അടുത്ത് വന്നു. മഹാത്മാഗാന്ധി എന്ത് പറഞ്ഞു? ഈ അഡ്രസ്സിൽ ചെന്ന് അന്വേഷിക്കുക. ആ കുട്ടി പറയുന്നത് നമുക്ക് അന്വേഷിക്കാമല്ലോ. അന്വേഷിച്ചപ്പോ 12 കൊല്ലത്തു മുമ്പേ അവിടെ ഒരു മുത്തശ്ശി ഇതേ പേരിൽ മരിച്ചിരിക്കുന്നു. ആ പറഞ്ഞ ബന്ധുക്കള് അഡ്രസ് എല്ലാം കറക്റ്റ്, എന്റെ ഇന്ന റിലേഷൻ ആണ്, ചെറുമക്കളെ എല്ലാം ശരിയായിരുന്നു. അപ്പൊ മനസ്സിലായി ഈ സ്ത്രീ വീണ്ടും ജനിച്ചതാ. അപ്പൊ അന്ന് മഹാത്മാഗാന്ധി ഭാരതീയ വിദ്യാഭവൻ മുൻഷിജിയെ വിളിച്ച് പറഞ്ഞു ഈ കഥയെ പുസ്തകമായിട്ട് അടിക്കണം. ദ റീ ഇൻകാർണേഷൻ ഓഫ് ശാന്താദേവി എന്ന് അന്ന് കാലത്ത് ഭാരതീയ വിദ്യാഭവൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എങ്ങനെ ആത്മാവ് വീണ്ടും ജനിക്കും, വീണ്ടും ജനിക്കും. പുനരപ്പി ജനനം പുനരപ്പി മരണം പുനരപ്പി ജഡരീജനീശയനം ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നമ്മളെല്ലാരും ജനിക്കും, ചെയ്തിട്ടുള്ളതനുസരിച്ച് വീണ്ടും 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 ജനിക്കും. പക്ഷെ ഇതിന് സയന്റിഫിക് പ്രൂഫ് ഒന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ഇന്നത്തെ തലമുറ പിന്നെ നമ്മൾ ജനിക്കുമല്ലേ, ഇതിനൊക്കെ എന്താ തെളിവ്? ഇതിനൊക്കെ തെളിവ് കാണിക്കാൻ പറ്റില്ല. കാരണം ആത്മാവ് അതിസൂക്ഷ്മമാണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ കണ്ണുകൾക്കും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള ചില സത്യങ്ങൾ ഈ ഭൂമിയിൽ ഇന്നും ഉണ്ട്. ഭാഗവതം നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നതിന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ആത്മാവാണ്, ശരീരമല്ല. ഈ ശരീരം 100 കൊല്ലം നമ്മൾ നല്ലപോലെ ഉപയോഗിച്ചാൽ ജീവിക്കാൻ പറ്റും. ഇതിനിട്ട് പിഴിഞ്ഞാലോ? ഗീത പറയുന്നു, ശരിയായ ഉറക്കം ശരിയായ ആഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ശരീരം എന്താണ്, ഒരുപാട് കാലം ജീവിക്കും. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗിയത്രേ. അതായത് നമ്മളെ വയറ്റിനകത്ത് ബെല്ലുണ്ട്, ഒരു ഒരു അലാം ക്ലോക്ക് ഉണ്ട്. കറക്റ്റ് ഭക്ഷണം കഴിച്ചാല് അത് പറയും, ചേട്ടാ മതിയാക്കി, ഇനി ഒന്നും കഴിക്കല്ലേ എന്ന് പറയും. അതാണ് ചെറുതായിട്ട് ഒരു ഗ്യാസ് പുറത്തു വരും, കഴിക്കുന്ന സമയത്ത് ഒരു ഗ്യാസ്. അപ്പൊ വയറ് പറയാ, ചേച്ചി ഇനി ഒന്നും കഴിക്കല്ലേ, മതിയായി, ഇന്നത്തെ മതിയായി. ഈ ബെല്ല് വന്നതിന് ശേഷം 2 കുറ്റി പുട്ടകത്തിടും. അപ്പൊ എന്താ, ഒരു സൈറൺ വരും അകത്തിന്ന്. അപ്പൊ വയറ് പറയാ, അയ്യോ ഇനി ഒന്നും ഇടല്ലേ, ഒന്ന് ഈ ബെല്ല്. ഈ 2-ാമത്തെ സൈറൺ വന്ന 2 നേന്ത്രപ്പഴം കൂടെ അകത്താക്കും. പിന്നെ എങ്ങനെ ചത്ത് തിന്നു തിന്ന് ചത്തുപോകും ആൾക്കാർ. അപ്പൊ നമ്മുടെ ശരീരത്തിനിട്ട് പിഴിയ, പിന്നെ അതെങ്ങനെ നിൽക്കും? പക്ഷേ ശരിക്കും ഗീത പറയുന്ന പോലെ കൃത്യസമയത്ത് ആഹാരം, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസു കർമ്മസു യുക്തസ്വപ്ന അവബോധസ്യ, കറക്റ്റ് നേരത്തിൽ ഉറങ്ങുക, കറക്റ്റ് നേരത്തിന് കറക്റ്റ് ഭക്ഷണം കഴിക്കുക. ഈ ബോഡി എത്ര കാലം നിൽക്കും? 100 വർഷം നിൽക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, തലതിരിഞ്ഞു പോയ ഒരു കാലഘട്ടം. അപ്പോ വീണ്ടും ഒരിക്കൽ കൂടെ, ചെയ്ത പാപപുണ്യമനുസരിച്ച് ആത്മാവ് ശരീരത്തിനകത്ത് വന്നു, ഇതനുസരിച്ച് ഇത് ജീവിക്കും, ഈ പാപപുണ്യം അനുസരിച്ച് വീണ്ടും നമ്മൾ ജനിക്കും. അത് എന്ത് ജന്മം വേണമെങ്കിലും ആവാം. ഇതിത്രയും മനസ്സിലായോ? അല്ല, ഒന്നും മനസ്സിലായില്ലേ? മനസ്സിലായി.
രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. പതിത പാവന സീതാരാം രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. 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 ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം രാം രാം. ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ
ഈ കാണാ കൺമണി എന്ന് പറയുന്ന ഫിലിം എത്ര പേര് കണ്ടിട്ടുണ്ട്? കുറച്ചു പേരെ കണ്ടു. ശരി, എത്ര പേര് കണ്ടിട്ടും കൈ ഉയർത്തിയില്ല? സോ അത് വന്നിട്ട് ഒരു നടന്ന ഒരു ഒരു ഇൻസിഡന്റിനെ ആസ്പദമാക്കി എടുത്ത ഒരു സിനിമയാണ് ആ സിനിമ. ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, അത് ഇന്ന് കാലത്ത് ഒരുപാട് നടക്കുന്നുണ്ട്. കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗർഭത്തിൽ തന്നെ ആ കുഞ്ഞിനെ അവര് അബോർഷൻ ചെയ്യും. ഈവൻ മെഡിക്കൽ ഇതനുസരിച്ച് പോലും അത് അബോർഷൻ അമ്മയുടെ ജീവന് എന്തെങ്കിലും ഒരു ദോഷം വരുമ്പോൾ മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത്. കാരണം മോഡേൺ സയൻസ് പോലും ജീവൻ ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. 5-ാം മാസം വരെ ഈ കുഞ്ഞ് വയറ്റിനകത്ത് ഉറക്കാവസ്ഥയിലാണ്, ഉറക്കമാണ്. 5-ാം മാസം കഴിയുമ്പോൾ കുട്ടി പതുക്കെ ബോധം ഉണരും. ഉണർന്നിട്ട് അമ്മ ചെയ്യുന്നതെല്ലാം ആ കുഞ്ഞ് ഗ്രാസ്പ് ചെയ്യാൻ തുടങ്ങും. ജീവനുണ്ട്, അമ്മയ്ക്ക് വലിയ സന്തോഷം വരുമ്പോ ആ കുട്ടി അകത്ത് നീളി എല്ലാം ആ കുഞ്ഞ് അബ്സോർബ് ചെയ്യും. അപ്പം ആ കുട്ടിയെ കൊല്ലുക, ഏതെങ്കിലും അമ്മയുടെ ജീവന് ഹാനികരമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ആ സിനിമയിൽ നിങ്ങൾ കണ്ടാ മനസ്സിലാവും, ആ ആത്മ അവിടെ തന്നെ ചുറ്റി നടക്കും. ചുറ്റി നടക്കുന്നത് മാത്രമല്ല, ആ മാതാപിതാവിന്റെ അടുത്ത് വെറുപ്പും കാണിക്കും. കുറച്ച് സിനിമ ഒക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ബേസിക് അണ്ടർലൈൻ സ്റ്റോറി സത്യമാണ്. ജീവനുണ്ട്, പുനർജന്മമുണ്ട്. ഞങ്ങളുടെ പരിചയത്തില് ഒരു ഒരു കപ്പിൾ എത്രയോ വർഷമായി, അവർക്ക് വന്നിട്ട് കുട്ടികൾ അവർ കൺസീവ് ചെയ്യും, കുട്ടി നഷ്ടപ്പെടും, കൺസീവ് ചെയ്യും, കുട്ടി നഷ്ടപ്പെടും. ഇത് ഒരുപാട് 7-ോ 8-ോ പ്രാവശ്യം നടന്നു കഴിഞ്ഞു. അപ്പോ ഈ ജ്യോതിഷമൊക്കെ വെച്ച് നോക്കിയപ്പോ അവര് പറഞ്ഞു, ഈ തമിഴ്നാട് ഭാഗത്ത് ഈ ഭൃഗുനാഡി അഗസ്ത്യ നാഡി ഒക്കെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ തമ്പ് ഇംപ്രഷൻ മാത്രം, അവിടെ കുറെ കള്ളത്തരമുണ്ട്, പക്ഷെ അല്പം സത്യമുണ്ട്. വെറും തമ്പ് ഇംപ്രഷൻ മാത്രം തന്നാല് അവര് നമ്മുടെ കറക്റ്റ് ഇത് തെരഞ്ഞെടുത്തിട്ട് അച്ഛന്റെ പേര് ഇതാണ്, സഹോദരൻ നിങ്ങൾക്ക് 3 എണ്ണമുണ്ട്, ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിശയിച്ചു പോവും. അവരെല്ലാം കൃത്യമായിട്ട് പറയും. അങ്ങനെ ചെന്ന് അന്വേഷിച്ചപ്പോ ഈ ലേഡി പ്രീവിയസ് ലൈഫില് വെറ്റ്നേഴ്സ് വയറ്റാട്ടിയായിരുന്നു. പണ്ട് കാലത്തൊക്കെ ഈ പ്രസവത്തിനൊക്കെ സഹായിക്കാൻ വരുന്നവരില്ലേ, അവര് വന്ന് വീട്ടിൽ തന്നെ 1-2 മാസമൊക്കെ താമസിച്ച് പ്രസവം കഴിഞ്ഞ് പിന്നെ അവരെയൊക്കെ പരിചരിച്ച് പിന്നെ പൈസയും വാങ്ങിച്ചിട്ട്, അങ്ങനത്തെ ഹോസ്പിറ്റൽ ഇല്ലാത്ത കാലം. ആരോ തന്ന പൈസ മേടിച്ചിട്ട് കള്ളിപ്പാല് കൊടുത്ത് ആ സ്ത്രീയുടെ കുട്ടിയെ കൊന്നു. മുൻജന്മത്തിൽ അവർ ചെയ്തത് കൊണ്ട് അവർക്ക് ഈ ജന്മത്തിൽ എന്തില്ല? സന്താനഭാഗ്യം. ഇതെല്ലാം ശരി, കഥ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഭാഗവതത്തില് അതിന് ഭരതചക്രവർത്തിയാണ് ഉദാഹരണമായി പറയുന്നത്. ഭരതചക്രവർത്തി രാജ്യം, കുതിര, പണ്ണം, പണം, പണ്ടം, സ്വർണം, പേര്, കീർത്തി, പ്രശംസ എല്ലാമുള്ള ഒരു തികഞ്ഞ സന്തുഷ്ടനായ ഒരു രാജാവായിരുന്നു. ആര്? ഭരതചക്രവർത്തി. ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു, ഇതെല്ലാം കൊണ്ട് എന്ത് പ്രയോജനം? ഒരു ദിവസം പോലും എനിക്ക് മതിയെന്ന് തൃപ്തി ഉണ്ടായിട്ടേയില്ല. അല്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 2 കൊല്ലത്തിന് വേണ്ടി ബഹ്റൈൻ വന്ന് ഇന്നും തിരിച്ചു പോകാത്ത ആൾക്കാർ എത്ര പേരുണ്ട്? ആരുമില്ല. അല്ലേ, എല്ലാരും പറയും. പിന്നെ നാട്ടില് വലിയ ഡ്യൂപ്ലക്സ് വീട്, വലിയ വീടൊക്കെ ആയിരിക്കും. അത് ഇവിടുന്ന് പ്ലെയിനിൽ ചെന്ന് ഇറങ്ങി, പിന്നെ ടാക്സി പിടിച്ച്, പിന്നെ അവിടെ ഒരു വഞ്ചിയും വള്ളവും കയറി അപ്പുറത്ത് ചെന്ന് ഓട്ടോറിക്ഷയിൽ ചെന്നാലേ ആ വീട്ടിൽ എത്തുള്ളൂ. ഒരു ഒരു കാട്ടിനകത്ത് വലിയ വീട്. പക്ഷെ ഇവര് വർഷത്തിൽ അവധിക്ക് മാത്രമേ പോവാറുള്ളൂ. പക്ഷെ ആ വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു തമിഴൻ ഫാമിലി അവിടെ പിടിച്ച് നിർത്തി വെച്ചിട്ടുണ്ട്. ഇവരിവിടെ ചെറിയ റൂമിൽ താമസിക്കാം. റൈറ്റ്, 24 മണിക്കൂർ 365 ദിവസം ആ വീട് അനുഭവിക്കുന്നത് ആരാ? ആരാണ്? അവരാണ്. എല്ലാ ബാത്റൂം ആ ജക്കൂസി ബക്കൂസി എല്ലാം എൻജോയ് ചെയ്യുന്നത് അവരാണ്. കിടന്നു കുളിക്ക, നിന്ന് കുളിക്ക, ഉരുണ്ട് കുളിക്ക. ഇവൻ ലീവിൽ അങ്ങ് പോയ ഉടനെ അവർ പറയും, സാറേ അത് ഇത് വർക്ക് പണ്ണലേ എന്ന് പറയും. ആ ഗീസർ വർക്കായില്ല, അത് വർക്കായില്ല. അപ്പൊ ഈ മനുഷ്യൻ ഓടി ഓടി റിപ്പയർ ആയി ലീവ് തിരിച്ചങ്ങ് വരും. ഇപ്പൊ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? പണിക്കാരനാരാ? ആരാണ് ഉടമസ്ഥൻ? അവിടെ ഉള്ള ആ ഫാമിലി. അവര് അവർക്കാത് വിധിച്ചിട്ടുള്ളത്. പിന്നെ ഈ മനുഷ്യ 65-ാമത്തെ വയസ്സിൽ നാട്ടിൽ പോകും. ആർത്രൈറ്റിസ്, ഫസ്റ്റ് ഫ്ലോർ കയറാൻ പറ്റൂല, താഴെ തന്നെ കഴിയും. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വേറെ ആരോ അനു ഇതാണ് മായ എന്ന് പറയും. പക്ഷെ ഈ മനുഷ്യന്റെ ഫീലിംഗ് എന്റെ വീടാണ് കേട്ടോ, എന്റെ അത് ശരിയാ. പക്ഷെ ആരാ അനുഭവിക്കുന്നത് അല്ലേ? ഒരു വില്ല വിചിത്രമായ മായാലോകം ഭാഗവതം പറയും. എങ്ങനെ മനുഷ്യര് വെറും പാവകളെ പോലെ ഈ ലോകത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഭരത ചക്രവർത്തി വിചാരിച്ചു ഒരു ദിവസം, ഇതെല്ലാം എന്തിനു? ഇതുകൊണ്ട് ശരിക്കും മനസ്സിൽ 100% തൃപ്തി ഉണ്ടാകുകയേയില്ല. എത്ര കിട്ടിയാലും മനസ്സിനകത്ത് എന്തൊക്കെയോ ചില പോരായ്മകൾ. തൃപ്തി ഉണ്ടാകും, തൃപ്തി വരും എന്ന് വിചാരിച്ചാ എല്ലാം ചെയ്യുന്നത്. നമ്മൾ ജോലിക്ക് പോയതും പഠിച്ചതും വിവാഹം കഴിച്ചതും ഇല്ലേ, ഇവിടെ എല്ലാം വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിച്ചതിന് ശേഷം നമ്മൾ പാർട്ട്ണറിന് വേണ്ടി ലൈഫിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ആരും ചെയ്തിട്ടില്ല. ഒരുപാട് എത്ര പേര് സമ്മതിക്കുന്നു? ഒരാൾ രണ്ട് കൈയെല്ലാം കൂട്ടിയോ, മൊത്തത്തിൽ കോംപ്രമൈസ് ആണ് അല്ലേ? കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ അവിടെ പറയാ യുദ്ധം മത്സരം, നീ എന്റെ സ്പേസിൽ കയറല്ലേ, ഞാൻ നിന്റെ സ്പേസിൽ കയറല്ലേ അല്ലേ? വിവാഹം കഴിഞ്ഞ ഒരേ അടി. കുറച്ചു കാലം ഭാര്യ സംസാരിക്കും, ഭർത്താവ് കേൾക്കും, കുറച്ചു കാലം ഭർത്താവ് സംസാരിക്കും, പിന്നെ രണ്ടുപേര് സംസാരിക്കും, നാട്ടുകാർ മൊത്തം കേട്ടോണ്ടിരിക്കും. ഈ പ്രകൃതി ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കൊണ്ടുപോകുന്നത്. സത്യം പറയാമെങ്കില് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും ഞാൻ പറയാം, അതേ ഭാര്യ അതേ ഭർത്താവിനെ കണ്ട് ബോറടിക്കൂലേ? ബോറടിക്കോ? ബോറടിക്കൂലേ? ആരും മിണ്ടൂല, എനിക്ക് മനസ്സിലായി. ഇൻ റിയാലിറ്റി, ഇൻ ട്രൂത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ പാർട്ട്ണറിനെ കുറിച്ച് കംപ്ലീറ്റ് ഈ അടുത്താള് മനസ്സിലാക്കും. അവൻ ചിരിച്ചാൽ എന്താണ്, മുഖം ചുളിച്ചാൽ, ഞാൻ എന്ത് ചെന്ന് പറഞ്ഞാൽ അവൻ എന്ത് പറയും, അപ്പൊ കാര്യം നടത്തണമെങ്കിൽ ഞാൻ എങ്ങനെ പറയണം, അങ്ങനെ ജെറോക്സ് പോലെ നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ കുറിച്ച് മനസ്സിലാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോറാണ്. അപ്പോഴാ ദൈവം പ്രകൃതി ഒരു കുട്ടിയെ ആ വീട്ടിനകത്ത് അയക്കുന്നത്. സത്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ കുഞ്ഞുങ്ങളില്ലെങ്കിൽ അല്പം കഴിയുമ്പോൾ എല്ലാ വീടും അടൂർ ഗോപാലകൃഷ്ണന്റെ അവാർഡ് സിനിമ പോലെ ആയിപ്പോകും. ദോശ മേശപ്പുറത്ത് എപ്പ വരും? 5 മണിക്ക്. അങ്ങനെ ആയിപ്പോ. ദൈവമാണ് ഈ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. ആരെ അയക്കുന്നു ആ വീട്ടിനകത്ത്? കുഞ്ഞിനെ അയക്കും. കുഞ്ഞ് വരായില്ല, ഇനി ഒരു വീട്ടിലും അർത്ഥമില്ലാതായി പോകും. എല്ലാരും അവരവരെ പാട്ടിന് നടക്കുവായി. അപ്പൊ ആ കുട്ടി വന്നപ്പോ എന്തായി? ലുല്ലു ജുജു പപ്പി കപ്പി പാട്ടൊക്കെ പാടിയൊക്കെ വന്നപ്പോ നമ്മളെ വർഷങ്ങൾ പോകുന്നത് അറിയുന്നില്ല. ഇത് 2 കൊല്ലം നമ്മളെ ഉറക്കൂല. ഈ കുട്ടി ഈ അമ്മയുടെ കൺപോളയെല്ലാം ഇങ്ങനെ 10-10 കിലോ വരിങ്ങനേ കിടക്കാം. അത് കിയാന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഉറങ്ങാൻ പറ്റില്ല. ചേട്ടനെ വിളിച്ചാൽ ചേട്ടനെ കമ്പിളിക്കടിയിൽ കിടന്ന് ഉറക്കമാണ്. അങ്ങനെ ഒരു 2 കൊല്ലം പോയി കിട്ടി. ആ കുട്ടി ഒന്ന് ഉറങ്ങുന്ന പൊസിഷനിൽ വരും. അതൊന്ന് ഉറക്കം റെഡിയാവുമ്പോ ഈ സ്ത്രീ 2-ാമത് ഗർഭിണിയാവും. ഈ കഥ കുറച്ച് ദിവസം നടക്കും. അങ്ങനെ 20 കൊല്ലം പോയി കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ അവർക്ക് 50 ആവും. പിന്നെ അവർ അടി കൂടിയാൽ ആരും മൈൻഡ് ചെയ്യാല. 50-ാമത്തെ വയസ്സിൽ രണ്ടും കൂടെ തല്ലി ആരും നടുക്ക് പോവില്ല. അപ്പോ ഇത് ദൈവത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒരു ഭാഗ്യമെന്ന് പറയുന്നത്. ഈ കുട്ടികളുള്ള കൊണ്ടാ പല കുടുംബങ്ങളും ഒരുമിച്ചിരിക്കുന്നത്. എത്ര പേര് സമ്മതിക്കുന്നു? എല്ലാവരും. ഇതൊരു ഭാഗ്യമാണ്. അവരില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം എപ്പോഴോ പല ഡയറക്ഷനിൽ പോയത്. ഈ കുഞ്ഞുങ്ങളാ ഇതിനെ പിടിച്ചു വെക്കുന്നത്. അപ്പൊ ഭരത ചക്രവർത്തിക്ക് ഇതെല്ലാം മനസ്സിലായി, സത്യം മനസ്സിലായി. ഇത് എന്തോ നമ്മളെ ഒരു കീ കൊടുത്ത ബൊമ്മയെ പോലെയാ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി ഭരത ചക്രവർത്തി. ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും വേണ്ട, ഇല്ലാത്ത ഒരവസ്ഥയിൽ 100% തൃപ്തിയായി ജീവിക്കാൻ പഠിച്ചവനാ യഥാർത്ഥ ആത്മീകവാദി. ഭൗതികവാദി എല്ലാം ചേർത്തിട്ടും അവന്റെ മനസ്സിൽ എന്തുണ്ടായില്ല, തൃപ്തി ഉണ്ടായില്ല. പക്ഷെ ആത്മീകവാദി വെറും കയ്യിൽ ആ തൃപ്തി എങ്ങനെ അനുഭവിക്കാമെന്ന് പഠിച്ച ഒരാളാണ്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചില, ഈ കുംഭമേള അടുത്ത മാസം നടക്കാൻ പോകുന്നു, അവിടെ പോയി ചില സ്വാമിമാർ സന്യാസി സത്യമായി ചില ആൾക്കാരുണ്ട്. കള്ളന്മാരാണ് ഇപ്പൊ കൂടുതൽ, ഞാൻ അതുകൊണ്ട് കാവിയൊക്കെ ഒന്ന് ലൈറ്റ് ആക്കി, വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പോ ഈ കള്ളസ്വാമിമാര് കൂടിയുണ്ട്. പക്ഷെ ഈ കുംഭമേളയിൽ പോയാല് ഇപ്പോഴും ചില സത്യവാന്മാരായ ആൾക്കാരുണ്ട്. പൈസയോട് ഒരിതില്ല, വേറെ ഒന്നിനോടും ഇല്ല, അവരവരുടെ ധ്യാനവുമായിട്ട് അങ്ങ് കഴിയും. മനുഷ്യരെടുത്ത് സംസാരിക്കാൻ പോലും അവർ വരുമ്പോഴും തയ്യാറാവില്ല. അവർ ഒതുങ്ങി 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 ഉള്ളത് മാത്രം കഴിച്ചിട്ട് ഒരു 2 ദിവസത്തിൽ 3 ദിവസത്തിൽ ഒരിക്കൽ 2 ചപ്പാത്തിയും കഴിച്ച് ഉള്ളത് കൊണ്ട് 100% തൃപ്തനായ ആത്മീക അവരെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ കണ്ണെല്ലാം ജ്വലിക്കും. നമ്മുടെ ആൾക്കാരെ കണ്ടെല്ലാം ചുവന്നെങ്കിൽ ഇവരെ കണ്ണുകൾ ഇങ്ങനെ കാന്തശക്തിയിൽ ജ്വലിക്കും. കാരണം ഈ ലോകത്തിൽ ഒന്നിനോടും അവർക്ക് മമതയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോ ഈ ഭരത ചക്രവർത്തി മനസ്സിലാക്കി രാജ്യം സർവതും ഒരു നിമിഷ നേരം കൊണ്ട് ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹം കാട്ടിൽ പോയി തപസ്സിയിരിക്കാൻ തുടങ്ങി. പണം വേണ്ട, പണ്ടം വേണ്ട, സ്വർണം വേണ്ട, രാജ്യം വേണ്ട, അവകാശം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കാട്ടിൽ തപസ്സിയിരിക്കാൻ പോയപ്പോ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഈ മനുഷ്യരുടെ മനസ്സിൽ എങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് വരുന്നുവെന്ന്. ഒരു ഗർഭിണിയായ മാൻ നദിയിൽ വെള്ളം കുടിക്കാനായിട്ട് പോയി. അപ്പൊ ഭരത ചക്രവർത്തി തപസ്യം ചെയ്ത് ഈ മാനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ മാൻ ഗർഭിണിയായ മാൻ വെള്ളത്തിൽ നദിയിൽ വെള്ളം കുടിക്കാൻ പോയി. വെള്ളം കുടിക്കാൻ പോയ നിമിഷം ഒരു സിംഹത്തിന്റെ ഗർജന കേട്ട് ഈ മാൻ ഭയന്ന് വെള്ളത്തിൽ എടുത്തു ചാടി. ആ നിമിഷം മാൻ ഒരു പേടയെ പ്രസവിച്ചു. അമ്മ മാൻ വെള്ളത്തിൽ ഒഴുകി ചത്തുപോയി. ഈ പേട മാൻ ആ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോവാ. ഇത് കണ്ട നിമിഷം ഭരത ചക്രവർത്തിയുടെ ഹൃദയത്തിൽ ഒരു ദയ തോന്നി. ഓടിച്ചെന്ന ആ മാൻപേടയെ കൊണ്ട് കണ്ണു തുറക്കാതെ മാൻപേടയെ അടുത്തു കൊണ്ടുവന്ന് വെച്ചു. ഇദ്ദേഹം ധ്യാനവും തുടങ്ങി. ഈ മാൻപേട 3-4 മണിക്കൂർ കഴിഞ്ഞു. ഈ മൃഗങ്ങളൊക്കെ അങ്ങനെയാണ്, ഒരു 2-3 മണിക്കൂറിലെല്ലാം എണീറ്റ് ഓടും. ഈ ആന, ആന, ഒട്ടകം, കുതിര ഇതെല്ലാം പ്രസവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നല്ല ഒരു 3 മീറ്റർ 3 അടി 4 അടി പൊക്കത്തിലിരുന്നാൽ കുഞ്ഞു വന്ന് നിലത്ത് വീണ് ഒരു നമ്മൾ പേടിച്ചു പോയി. ആന, കുതിര, ഒട്ടകം ഇതെല്ലാം പ്രസവിച്ച എന്ത് ചെയ്യും വെച്ചാല് ആ കുട്ടി അവിടെ കിടക്കും. ഈ ആന ഒരു 4-5 വട്ടം ഓടിക്കും ഇതിനെ. ഇങ്ങനെ ആനയും കുതിരയും വട്ടം ഓടിച്ചിട്ട് എന്ത് ചെയ്യും? പതുക്കടുത്ത് വന്ന് ഒരു ചവിട്ട് അതിന്, അതങ്ങ് ഒരു 10 അടി അപ്പുറത്ത് ചെന്ന് തെറിച്ചു വീഴും. ഇങ്ങനെയാ അത് കുഞ്ഞിനെ വളർത്തുന്നത്. നമ്മൾ ഈ പൊന്നെ ഉപയോഗം പറയുമ്പോ അവൻ നമ്മളെ ഇറക്കി വിടും വീട്ടിൽ. ഇവ ഒരു ചവിട്ട് കുതിരയെ 10 അടി അപ്പുറത്ത് ചെന്ന് വീഴും. പിന്നെ അപ്പുറത്ത് ഒരു 3 ചവിട്ട് ചവിട്ടിയപ്പോ അത് 2-3 മണി എണീറ്റത് ഓടാൻ തുടങ്ങി. ജീവജാലങ്ങളിലെ വെച്ച് 1.5 കൊല്ലമായിട്ട് നടക്കാൻ പഠിക്കാത്തതാരാണ്? മനുഷ്യക്കുട്ടി മാത്രമേ ഉള്ളൂ. ആടും കോഴിയും പൂച്ചയും സിംഹവും എല്ലാം 1.5 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഓടാൻ തുടങ്ങി. അപ്പൊ മാൻപേട 3 മണിക്കൂർ കഴിഞ്ഞപ്പോ ഈ ഭരതനെ നക്കാൻ തുടങ്ങി. ഇദ്ദേഹവും തടവിക്കൊടുത്തു. ദിവസവും കാട്ടിൽ പൂജയ്ക്കായിട്ട് പഴങ്ങളും പൂക്കളും ശേഖരിക്കാൻ പോകുമ്പോൾ ഈ മാനും കൂടെ വരും. അറിയാതെ അറിയാതെ തന്നെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ആര് സ്ഥാനം പിടിച്ചു? ചിലരൊക്കെ ഉണ്ട് വീട്ടിൽ പൂച്ചയൊക്കെ വളർത്തി, പറയണം തെറ്റ് വിചാരിക്കരുത്, അതിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി, അതിന് പിങ്കി പപ്പി എന്ന് പേരൊക്കെ കൊടുത്ത്, അതിന് ഉമ്മയൊക്കെ കൊടുത്ത്. ആരുമില്ലല്ലേ എന്നാ ഞാൻ അടുത്തത് പറയാം, അല്ലെങ്കിൽ പറയൂല. എത്ര പേരുടെ വീട്ടിൽ പൂച്ചയുണ്ട് വളർത്തുന്ന? മനഃപൂർവ്വം ആരും കൈതൂക്കിയില്ല. ആ പൂച്ചയെ പിടിച്ച് ഉമ്മയൊക്കെ തരും. ഈ പൂച്ചയുടെ ഒരു കുഴപ്പമുണ്ട്, ഇതിൽ നമ്പർ 2 പാസ് ചെയ്താൽ ഈ പൂച്ച നാവ് കൊണ്ട് നക്കിയാണ് ക്ലീൻ ചെയ്യുന്നത്. ആ പൂച്ചയെ പിടിച്ചിട്ടാണ് ഈ ഹോളിവുഡ് സിനി സ്റ്റാർസ് എല്ലാം ഉമ്മ കൊടുക്കുന്നത്. അച്ഛോ രാമ, എല്ലാത്ത അവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെയാ മനുഷ്യരുടെ അവസ്ഥ. അപ്പൊ ഈ അറിയാതെ തന്നെ ഭരത ചക്രവർത്തിക്ക് ഈ മാൻപേടയോട് ഹൃദയം കൊണ്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായി.
ഒരു ദിവസം അദ്ദേഹം തപസ്സിയിരിക്കുമ്പോൾ മാനെ കാണാനില്ല. അപ്പൊ എന്ത് പറ്റി ഇദ്ദേഹത്തിന് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല? ഇതില് ഈ ധ്യാനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാ ജീവിതം നമ്മൾ ഒരു 50-60 വയസ്സ് കഴിയുമ്പോൾ താക്കോലെല്ലാ മക്കളും ചെറുമക്കളുടെ കയ്യിലും കൊടുത്തിട്ട് എല്ലാത്തിനും മാറി ധ്യാന നിമഗ്നനായി ഇന്ദ്രിയങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് നാമം ജപിക്കാൻ പഠിക്കണം. പരീക്ഷയിൽ തോറ്റുപോയ ഒന്നും കൂടെ കേരളത്തിൽ ജനിക്കേണ്ടി വരും. എത്ര പേർക്ക് ഒന്നും കൂടെ കേരളത്തിൽ ജനിക്കാൻ താല്പര്യമുണ്ട്? ഒന്ന് രണ്ടു പേർക്കുണ്ട്. ഒരുപാട് പേർക്ക് മതിയായി. അപ്പോ ഈ പരീക്ഷയിൽ വിജയിക്കണം. ഇദ്ദേഹം മരണ ആ മാനിനെ അന്വേഷിച്ചു പോകുന്ന വഴിക്ക് വലിയ ഒരു വിറക് കഷ്ണവും കാല് തട്ടി തെന്നി നിലത്ത് വീണു. അതേ നിമിഷം അദ്ദേഹം മരിച്ചു. മരിച്ച സമയത്തിൽ അദ്ദേഹം എന്തിനാ ഓർത്തത്? മാനിനെ. ഗീത പറയുന്നു, യം യം വാപി സ്മരൺ ഭാവം ത്യജത് അന്തേ കളേവരം തം തമേ വൈതിക. അർജുന, മരണവേളയിൽ നീ എന്തിനെ ചിന്തിക്കുന്നു അതായിട്ട് തന്നെ ജനിക്കും. മരിക്കുന്ന സമയത്ത് അല്പം മീന് കഴിച്ചാൽ കൊള്ളായിരുന്നു, ചത്തുപോയി. അപ്പൊ അടുത്ത ജന്മത്തിൽ പൊന്മാനായി ജനിക്കും, കിങ് ഫിഷറായിട്ട് മീന് തിന്നുകൊണ്ടേയിരിക്കാം. എന്താണോ നമ്മുടെ ബോധത്തിലുള്ളത് അതായിട്ട് തന്നെ ഈശ്വരൻ ഒരുക്കിത്തരും. ഇത് സത്യമാണ്. മരണസമയത്തിൽ എന്തിനെ ചിന്തിക്കുന്നു എന്ന്. അതുകൊണ്ട് ആ ശങ്കരാചാര്യർ അമ്മയെടുത്ത് ചോദിച്ചു, അമ്മ നീ ഗോവിന്ദനെ മാത്രം ഓർക്കൂ എന്ന്. വേറെ ഒന്നും നിന്റെ മനസ്സിൽ വേറെ ഒരു ചിന്തയും വരാൻ പാടില്ല. അപ്പോഴായിരിക്കും അയ്യോ ആ ഡോക്യുമെന്റ് എഴുത്തോ എന്തോ ഇവര് പറ്റിക്കോ എന്തോ എന്നൊക്കെ ചിന്തിച്ചാൽ അലമാറയ്ക്ക് അത് പാറ്റയായി ജനിക്കുന്നുണ്ട്. പുനരപി ജനനം പുനരപി മരണം. അപ്പൊ ഭരത ചക്രവർത്തി രാജ്യം പണം പണ്ടം ഇത്രയും ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം മരണസമയത്തിന് ആരെ ചിന്തിച്ചത്? മാനിനെ ചിന്തിച്ചു. മാനായി ജനിച്ചു. പുനർജന്മം സത്യമാണ്. ഇതിന് സയന്റിഫിക് പ്രൂഫ് ഇല്ല. കാരണം ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല ഈ സത്യം. ആത്മാവിനെ ഒരു ലെൻസ് കൊണ്ടും കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം ജീവനുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ആരെങ്കിലും മരിച്ചു പോയാൽ ജീവൻ പോയി എന്ന് പറയുന്നത്. റൈറ്റ്? ഇതെല്ലാം സത്യമാണ്. ഗീതയിലും ഭാഗവതത്തിലും ഇത് ആവർത്തിച്ച് പറയുന്നു. ഫസ്റ്റ് ഈ ഫൗണ്ടേഷണൽ ലെസൺ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്തിനെ കുറിച്ച് മനസ്സിലാ ഭാഗവതത്തിന്റെ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ஹரே ராம் ஹரே ராம் 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 ஹரே ஹரே
ஹரே கிருஷ்ணா ஹரே கிருஷ்ணா 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 ஹரே 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 ராம் ஹரே ராம் 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 ஹரே ஹரே
ஹரே கிருஷ்ணா 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 ஹரே 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 ராம் ஹரே ராம் 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 ஹரே ஹரே
ஹரே கிருஷ்ணா ஹரே கிருஷ்ணா 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 ஹரே 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 ராம் ஹரே ராம் 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 ஹரே ஹரே.
அடுத்தது நம்ம ஈ சத்சங்கம். இப்போ இவிடെ இப்ப இத்தையும் ஜனங்ങൾ കൂടിയിരിക്കുന്നു. നമുക്ക് ഈ ഒരു സത്സംഗം ശരിക്കും ഉപയോഗമാണ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും. അപ്പൊ ഭാഗവതൻ തന്നെ പറയുന്നു, ഈ സത്സംഗം ഇതല്ലാതെ വേറെ ഒരു വേദിയിലും ഇത്തരം കാര്യങ്ങളൊന്നും പഠിപ്പിക്കാറില്ല. ഇത്ര നിഗൂഢമായ കാര്യം മനസ്സിനെ കുറിച്ചും ബുദ്ധിയെ കുറിച്ചും ഗർഭത്തിനെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും പ്രേതത്തിനെ കുറിച്ചും പുനർജന്മത്തിനെ കുറിച്ചും ഒരു മനുഷ്യൻ ഇനി ഒരു വ്യക്തിയെടുത്ത് എങ്ങനെ ഇടപഴകണം, ഇതെല്ലാം ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മളല്ലാതെ പഠിക്കുന്ന ഇവിടെ എത്ര പേരാണ് ഇന്റഗ്രൽ കാൽക്കുലസ് പഠിച്ചിരിക്കുന്നത്? എന്നെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? സത്യം പറയണമെങ്കിൽ ഇതെല്ലാം, പക്ഷെ ഇത് നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആകുന്ന കാര്യമാണ്. അപ്പോ ഭാഗവതം തന്നെ പറയുന്നു ഇത് എങ്ങനെ കേൾക്കണം. അപ്പൊ സമുദ്രതീരത്തിലുള്ള നാലാൾക്കാരെ കുറിച്ച് പറയും. സമുദ്രതീരത്തിൽ ഈ കപ്പലണ്ടി മിഠായിയും കഴിച്ചിട്ട് ലോകത്തിലുള്ള എല്ലാ കാര്യവും ചർച്ച ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമേ ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരെ പരിചയമുണ്ടോ? കേരളം മൊത്തം അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇല്ലേ? അവർക്കറിയാത്ത ടോപ്പിക്കേ ഉണ്ടാവില്ല. എന്ത് സംസാരിച്ചാലും അതിനെക്കുറിച്ച് അവർക്കൊരു തിയറി ഉണ്ടാവും. ഈ സമുദ്രതീരത്തിരുന്ന് കപ്പലണ്ടിയും കഴിച്ചിട്ട് ഉമ്മൻചാണ്ടിയോ അത് ഒരു മണിക്കൂർ സംസാരിക്കും, രാഷ്ട്രീയോ അത് ഒരു മണിക്കൂർ സംസാരിക്കും, ഗെയിംസാ അത് എല്ലാ ടോപ്പിക്കും സംസാരിക്കും. ഇങ്ങനെ കുറച്ചാൾക്കാർ, അവർക്ക് സമുദ്രത്തിന്റെ ആഴത്തിലുള്ള മുത്ത് കിട്ടുമോ? മുത്ത് കിട്ടുമോ? കിട്ടൂലേ? കിട്ടൂല. രണ്ടാമത്തെ കൂട്ടം ജനങ്ങളും ഈ തിരമാലയെ വേവ്സിന് നോക്കി കളിക്കും. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് കാണാൻ പറ്റും, ഊന്ന് പറഞ്ഞു ഓടും, വേവ്സ് വന്ന് അതേ സ്പീഡിൽ തിരിച്ചു ഓടി വരും. വീണ്ടും ഈ വേവ്സ് തിരമാലകൾ അകത്ത് വീണ്ടും ഫ്രണ്ടി ഓടും, അത് വരുമ്പോൾ വീണ്ടും അത് കൊടുക്കും. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് മുത്ത് കിട്ടുമോ? അവർക്കും കിട്ടി. പിന്നെ അല്പം ആൾക്കാര് വെള്ളത്തിൽ കളിക്കുന്നവരെ കാണാം, അവർക്കും മുത്ത് കിട്ടില്ല. ആര് സമുദ്രത്തിന്റെ ആഴത്തിൽ പോകുന്നോ അവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? മുത്ത് കിട്ടുള്ളൂ. അപ്പോ ഭാഗവതം എന്ന് പറയുന്ന ഇത്ര മഹത്തായ സത്യം ഇതിനകത്ത് ഫുള്ളും സയൻസ് ആണ് ഉള്ളത്. എങ്ങനെ? ഇപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തുകൊണ്ട് സമുദ്ര ജലത്തിന് ഉപ്പുരസം ഇല്ലേ? നമ്മുടെ സമുദ്രത്തിലൊക്കെ സോൾട്ട് ടേസ്റ്റ് അല്ലേ ഇല്ലേ? അല്ലാതെ ഒരു പൈപ്പിൽ വരുന്ന നല്ല വെള്ളത്തെ വെച്ചൂടെ സമുദ്രത്തിലും? എന്തുകൊണ്ട് ഉപ്പുരസം? അപ്പോ അതിനകത്ത് ഒരു ആൻസർ തരുന്നുണ്ട്, നല്ല വെള്ളവും ഉപ്പുവെള്ളവും വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല വെള്ളം മൂന്ന് ദിവസത്തിനകം ചീത്തയായിപ്പോ നമുക്ക് അതിനകത്ത് പുഴുക്കളും കൃമികീടങ്ങളും ഇതെല്ലാം കാണാൻ പറ്റും. പക്ഷെ അതേ വെള്ളത്തിനകത്ത് അല്പം ഉപ്പിട്ട് വെച്ചു കഴിഞ്ഞാൽ നൂറുനൂറ് വർഷമായാലും ഈ വെള്ളം എന്താകില്ല? ചീത്തയാകും. ജീവജാലങ്ങൾക്ക് ഇനി ഭൂമി ഉള്ളിടത്തോളം കാലം വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈശ്വരൻ സമുദ്രത്തിൽ എന്തിട്ട് വെച്ചിരിക്കുന്നത്? ഉപ്പുരസം ഇല്ലേ? ഇതിപ്പോ സയൻസ് ആണോ മതമാണോ? ഇത്ര വലിയ ഇൻഫർമേഷൻ ആണ്. ഇത് നമ്മൾ സയന്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് എന്തിനാണ് സമുദ്രത്തിൽ ഉപ്പുരസം ചോദിച്ചാൽ അയാൾ എന്ത് പറയും? എൻ എ പ്ലസ് സി എൽ ടു പ്ലസ് ഇത് സി ഒരു ഈക്വേഷൻ. മനുഷ്യർക്ക് ഇതെല്ലാം മനസ്സിലാവൂ ഇല്ലേ? പക്ഷെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഇത് വായിച്ചാ പറയും ഇതെല്ലാം അന്ധവിശ്വാസികളാ, വേണ്ടാത്തവരാ, മുത്തശ്ശന്മാർക്ക് വേണ്ടി ഉള്ളതാ എന്ന് പറയും. ഇത് സത്യമാണ്. ഇത് ഓരോ ജീവനെയും ഉദ്ധരിക്കാനുള്ള ജ്ഞാനം ഇതിനകത്തുണ്ട്. അപ്പോ ആരാണോ സമുദ്രത്തിന്റെ ആഴത്തിൽ പോകുന്നത് അവർക്ക് മാത്രമാണ് മുത്ത് ലഭിക്കുക. അപ്പൊ ഭാഗവതം കേൾക്കുന്ന ആൾക്കാര് അത് അവരുടെ ജീവിതത്തിൽ 100% പകർത്താൻ കഴിവുള്ള വ്യക്തിക്ക് മാത്രം ഇതിന്റെ മുഴുവൻ ഫലവും കിട്ടും. ഇനി വെറുതെ കേട്ടിരുന്നാലും ഭാഗവതത്തിന്റെ ഗുണം ചെയ്യും. അപ്പൊ ആദ്യത്തെ അധ്യായത്തിൽ
ഭാഗവതത്തിന്റെ കലികാല വിവരണമാ ഉള്ളത്. എന്താണ് കലികാലത്തിൽ ഓരോ ക്ഷേത്രങ്ങളും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും ഓരോ ആശുപത്രിയും സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കേണ്ട ആൾക്കാരെല്ലാം ആ ഉദ്യോഗത്തിനെ കച്ചവടമാക്കി മാറ്റും എന്ന് 5000 കൊല്ലങ്ങൾക്ക് മുമ്പേ ഭാഗവതത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ക്ഷേത്രങ്ങളെല്ലാം കച്ചവട സ്ഥാപനം, എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? ഉണ്ട്. വിദ്യാഭ്യാസം ഇന്ന് കച്ചവടമാണ്, സമ്മതിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെ ആശുപത്രികൾ കച്ചവടമാണ്, സമ്മതിക്കുന്നുണ്ടോ? പലപ്പോഴും വിവാഹവും കച്ചവടമാണ്, അതും സമ്മതിച്ചേ പറ്റും അല്ലേ? പക്ഷെ ഇത് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാഗവതം എഴുതി വച്ചിരിക്കുകയാണ്. ഒരു ദിവസം മഹാഭാരതത്തിൽ ഇദ്ദേഹത്തിന്റെ 4 സഹോദരന്മാരും വെള്ളം കുടിക്കാൻ ചെന്ന് മരിച്ചുപോയി. വിഷജലവും കുടിച്ച് യുധിഷ്ഠിരന്റെ 4 ഭീമ അർജുന നകുല സഹദേവൻ 4 പേരും ഈ വിഷവെള്ളവും കുടിച്ച് വിഷജലവും കുടിച്ച് മരിച്ചുപോയി. അവരെ രക്ഷിക്കാൻ പോയപ്പോ ധർമ്മരാജൻ യുധിഷ്ഠിരന്റെ അടുത്ത് 4 ചോദ്യങ്ങൾ ചോദിച്ചു. പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ കലികാലത്തിനെ കുറിച്ചാണ് നിന്റെ അടുത്ത് പറയുന്നത്. ഈ 4 റിഡിൽസ് കടങ്കഥകൾക്കും നീ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ 4 സഹോദരന്മാരെയും ഞാൻ ജീവനോട് തിരിച്ചുവിടാമെന്നവർ. യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താണ് കടങ്കഥ പറയും? അപ്പൊ 4 കടങ്കഥ പറഞ്ഞു. ആലോചിച്ച് നോക്കണം, 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്ത ഒരു കാര്യം ഇന്നും അപ്ലിക്കബിൾ ആണ്. ആദ്യത്തെ റിഡിൽ കടങ്കഥ എന്താണെന്ന് വെച്ചാലും, ഒരു കലത്തിലുള്ള വെള്ളമെടുത്ത് 4 കലത്തിൽ നിറയ്ക്കാൻ പറ്റും, പക്ഷേ ഈ 4 കലവും ചേർന്ന് നിറച്ചാലും ആ ഒരു കലം നിറയില്ല. മനസ്സിലായോ? ഒരു പാത്രത്തിലുള്ള വെള്ളം നമ്മൾ 4 പാത്രത്തിൽ നിറച്ചു, പക്ഷെ ഈ 4 പാത്രം ചേർന്നാലും എത് നിറയ്ക്കാൻ പറ്റില്ല. ഇത് ഫസ്റ്റ്. രണ്ടാമത്തത്, ഒരു സൂചിയുടെ ദ്വാരത്തിൽ കൂടെ ആന കയറിപ്പോയി വാല് കുടുങ്ങി. ഇതൊരു റിഡിലാണ്. സൂചിയുടെ ദ്വാരത്തിൽ കൂടെ ആര് കയറിപ്പോയി? ആന അപ്പുറത്ത് പോയി, പക്ഷെ കുടുങ്ങിയതാരാ? ആനയുടെ വാല് കുടുങ്ങി, ആന പോയി. മൂന്നാമത്തത്, വേലി തന്നെ ആ വിളവിനെ തിന്നുക. നാലാമത്തത്, ഒരു മുടിയുടെ നാരിഴ കൊണ്ട് വലിയ പർവ്വതത്തിനെ വലിച്ചു പോകും. ഈ 4 ക്വസ്റ്റ്യനും ചോദിച്ചു, യുധിഷ്ഠിര, ഇത് കലികാലത്തിന്റെ സൂചനയാണ്, നിനക്ക് ഉത്തരമറിയാവെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ് ശരിയായ ഉത്തരം പറയുന്നവർക്ക് MCR മുണ്ടും ഷർട്ടും തരുന്നേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പാത്രത്തിൽ വെള്ളം 4 പാത്രത്തിൽ ഒഴിച്ചു, 4 ചേർന്നിട്ട് ഒന്നിൽ നിറയ്ക്കാൻ പറ്റിയില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, കലികാലത്തിൽ അച്ഛനും അമ്മയും വിയർപ്പും ചോരയും നീരും ഒഴുക്കി ജീവിതം ത്യാഗം ചെയ്തിട്ട് മക്കളെല്ലാം പഠിപ്പിച്ച് നിലയിലാക്കും. പക്ഷെ ഈ മക്കളെല്ലാം ചേർന്നിട്ട് ആരെ നോക്കൂല്ല? അച്ഛനെ ഓൾഡ് ഏജ് ഹോമി പറഞ്ഞു. റൈറ്റ്? അച്ഛനും അമ്മയും ഒരു കലം ജീവിതം ത്യാഗം ചെയ്ത് ഇവരെല്ലാം നിറച്ചു, പക്ഷെ വയസ്സായപ്പോ ഇവരെല്ലാം ചേർന്ന് ആരെ നിറയ്ക്കാൻ പറ്റിയില്ല? ഈ വയസ്സായ അച്ഛനമ്മയും നിറയ്ക്കാൻ പറ്റി. 16 ഞങ്ങളുടെ ആശ്രമത്തിലൊക്കെ സ്ഥിരമുള്ളതാ. നമ്മൾ പോയി മരിച്ചു കഴിഞ്ഞാൽ അടിയന്തര കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പൊ 16 കർമ്മം ചെയ്യാൻ മകൻ വരൂല, കാരണം മകൻ എവിടെയോ വിദേശത്താണ്, US അപ്പൊ അവന് 16 ദിവസം ലീവ് കിട്ടൂല. അവൻ ഫോണ് വിളിച്ചിട്ട് പറയും, സ്വാമി 16 കർമ്മം 4 ചെയ്തേക്ക് എന്ന് പറയും. ഇങ്ങനെയാണ്, ഇതെല്ലാം ശാപമായി തീരും. അപ്പോ അച്ഛനും അമ്മയും അവരുടെ ജീവിതം മുഴുവനും ത്യാഗം ചെയ്ത് ഇവരെ നോക്കി, പക്ഷെ ഇവരെല്ലാരും ചേർന്നിട്ടും ആരെ നോക്കാൻ പറ്റിയില്ല. ഒരു കലം 4 കലത്തിനെ നിറച്ചു, 4 ചേർത്ത് 1. ശരിയാണോ തെറ്റാണോ? എപ്പ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ് അവര്. ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? ഏതാണ്? ആ, ഒരു സൂചിയുടെ ദ്വാരത്തിൽ കൂടെ ആന പോയി, ആര് കുടുങ്ങി? വാല് കുടുങ്ങി. കലികാലത്തിൽ വലിയ കള്ളന്മാരെല്ലാം രക്ഷപ്പെടും, കുട്ടിക്കള്ളന്മാരെല്ലാം കൊടുക്കും. അഥവാ മോഷണം ചെയ്യണമെങ്കിൽ മന്ത്രിമാരെ പോലെ 3000 കോടി 4000 കോടി അത്ര മാത്രമേ മോഷ്ടിക്കാവൂ. അല്ലാതെ കറണ്ട് ബില്ല് അടയ്ക്കാത്തവൻ, വണ്ടിക്ക് ടാക്സ്, അവനെല്ലാം കുടുങ്ങും. ആര് രക്ഷപ്പെടും? കോടികൾ മോഷണം. ശരിയാ കലികാലത്തിൽ അന്നേ. അതുകൊണ്ട് മോഷണം ചെയ്യണമെങ്കിൽ ദയവേ ചെറിയ ലെവലിൽ ചെയ്യരുത്, വലിയ രീതിയിൽ ചെയ്യണം. വലിയ കള്ളന്മാരെല്ലാം രക്ഷപ്പെടും, ആന അപ്പുറത്ത് പോവും, ആര് കുടുങ്ങും? വാൽ. ഇത് ശരിയാണോ കലികാലത്ത്? ശരിയാണ്. എത്രയോ കോടി മോഷ്ടിച്ചവർക്ക് ഒരു കുഴപ്പമില്ല,
കറന്റ് ബില്ല് അടയ്ക്കാതെ അവന്റെ ഫ്യൂസ് എല്ലാം ഊരിക്കൊണ്ടുപോയി. നാട്ടിൽ ഇതാണ് അവസ്ഥ. ശരി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡെയിലി ആരാണോ സംരക്ഷിക്കേണ്ടത് അവര് തന്നെ ഇന്ന് ചൂഷണം ചെയ്യും. വിദ്യ കൊടുക്കേണ്ട അധ്യാപകൻ ജനങ്ങളെ ചൂഷണം ചെയ്യും. ഒരു ഇത് ഹോസ്പിറ്റൽ അവരുടെ അവരെ ചൂഷണം ചെയ്യും. ഇതെല്ലാം സത്യമാണ്. ഒരു ബിസിനസ്സാണ് ഇല്ലേ, ഒരു പരിധി വരെ ചിലർക്കൊക്കെ വിഷമം വരും, പക്ഷെ സത്യമാണ്. മെഡിക്കൽ കമ്പനിക്കാർ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് ഈ പ്രോഡക്റ്റ് ഇത്രയും വിറ്റ് കഴിഞ്ഞാൽ സിംഗപ്പൂരിലേക്ക് ഒരാഴ്ച ഫ്രീ ടിക്കറ്റ് വീട്ടിൽ. ഇതൊക്കെ സത്യമല്ലേ ഇല്ലേ, ഇഷ്ടം. അതുകൊണ്ട് വെറുതെ വന്നവന് ഗ്ലൂക്കോസ് കുത്തി കയറ്റി വെക്കും. ഒരു ആശുപത്രിയിൽ ഒരുത്ത വെറുതെ കിടക്കാണ്, മൂന്ന് ദിവസം കൊണ്ട് ഗ്ലൂക്കോസ് കുത്തി കയറ്റി വെച്ചിരിക്കും. അവൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒന്നുമില്ല, ഒരു ജലദോഷത്തിന് വന്ന് എന്നെ പിടിച്ച് കിടത്തിയല്ലോ. അപ്പൊ അപ്പുറത്ത് പറ്റിയുള്ളത് പറയാ, നീ ജലദോഷത്തിന് വന്ന്, ഞാൻ ഇവിടെ കൊറിയർ കൊടുക്കാൻ വന്ന എന്നെയും പിടിച്ച് കിടത്തി വെച്ചിരിക്കും. പിടിച്ചം കിടത്തി കുത്തി കയറ്റ. അപ്പൊ ഇത് തമാശയാണെങ്കിലും ഒരു പരിധി വരെ ഇതിൽ സത്യമുണ്ടോ ഇല്ലേ? സത്യമുണ്ട്. അപ്പൊ ആരാണോ ആരെ സംരക്ഷിക്കേണ്ടത് അവര് തന്നെ ഇവരെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലായിപ്പോയി. ഇതിന്റെ ഹൈറ്റാണ് എന്തെന്ന് വെച്ചാൽ, ദൈവം ഈ കുട്ടി ആരോഗ്യത്തോട് വളരും എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുടെ ഗർഭത്തിൽ അയച്ചപ്പോ അതിന് അനുയോജ്യമായ സർവത്ര സാഹചര്യം അവിടെ ഉണ്ട് സൃഷ്ടിച്ച് ദൈവം അയച്ചപ്പോ ആ അമ്മ തന്നെ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കും. ഇത് കലികാലത്തിൽ സംഭവിക്കും. ഇത് സംഭവിക്കുന്ന തുടങ്ങുന്നവരും കുടുംബങ്ങളെല്ലാം നാനാ ദിശയിൽ പൊട്ടിപ്പോകും. അവിടെ ഒരു ബന്ധങ്ങളും ഉണ്ടാകില്ല എന്ന് അന്ന് തന്നെ ചർച്ച ചെയ്തിരിക്കും. അങ്ങനെ നാല് കാര്യം, നാല് പറഞ്ഞു ഞാൻ, മൂന്നേ പറഞ്ഞു. നാലാമത്തത്, ഒരു മുടിയുടെ നാരിഴ കൊണ്ട് വലിയ ഒരു പർവ്വതത്തിനെ കെട്ടി വലിച്ചുകൊണ്ട് പോവാൻ. ഇത്രയും ദോഷം കലികാലത്തിൽ ഉണ്ടെങ്കിലും ആരെങ്കിലും ദൈവത്തിന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ കുന്നുകൂടി കൂമ്പാരമായി കിടക്കുന്ന പർവ്വതങ്ങൾ, പാപത്തിന്റെ പർവ്വതം, നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകും എന്ന് പറഞ്ഞു. അപ്പൊ നാല് കാര്യം. ആദ്യത്തേത് ഒരു പാത്രത്തിലുള്ള നാല്, പിന്നെ നാലും തിരിച്ചു ചോദിക്കുക, അതെന്താണ്? മാതാപിതാക്കളെ നോക്കാത്തത്. രണ്ടാമത്തത്, ആന പോയി, വലിയ കള്ളന്മാർ രക്ഷപ്പെട്ടു, കുട്ടിക്കള്ളന്മാർ കൂടും. മൂന്നാമത്തത്, ആരാണോ സംരക്ഷിക്കേണ്ടത് അവര് തന്നെ കലികാലത്തിൽ. നാലാമത്തത്, ദൈവത്തിന്റെ തിരുനാമം. ആ ബ്രഹ്മഭുവനാ പര്യന്തം സർവം മായാമയം ജഗത് സത്യം സത്യം പുനഃ സത്യം ഹരേർനാമൈ വഹി കേവലം. ദൈവത്തിന്റെ നാമം ജപിക്കുന്ന ഒരാൾക്ക് അവനവന്റെ ജീവിതത്തിൽ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് പറയും. അപ്പൊ ഇതും പറഞ്ഞപ്പോഴാണ് 5000 കൊല്ലങ്ങൾ മുമ്പ് കലികാലത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കും. പണമായിരിക്കും എല്ലാത്തിന്റെയും ഒരു സ്കെയിൽ. ഞാൻ അടുത്ത ആളെ എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ളതും, കുടുംബത്തിനകത്തു പോലും പരസ്പര ബന്ധമില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും എന്ന് അന്ന് ഭാഗവതത്തിൽ എല്ലാം ചർച്ച ചെയ്തിരിക്കുകയാണ്. മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യ ഹി ഉപദ്രുതഃ പ്രായേന അൽപായുഷ സഭ്യ കലൗവസ്മിൻ യുഗേജന. കലിയുഗത്തിൽ ആൾക്കാരുടെ പ്രായം കുറഞ്ഞു 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 വരും. കലിയുഗത്തിന്റെ മൂർത്തിമദ്ഭാവത്തിലും ഒരു മനുഷ്യൻ 25 or 30 വർഷം മാത്രം ജീവിച്ചിരിക്കും. ആദ്യമൊക്കെ 100 ജീവിച്ചിരുന്നു. അപ്പൊ അതും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞതാണ്, എന്നാലും അറിയാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഒരിക്കൽ കൂടെ പറയുന്നു. നമ്മുടെ ജീവിതമെല്ലാം ശ്വാസോച്ഛ്വാസം കൊണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ ബ്രത്ത്, ശ്വാസം, അല്ലാതെ ദിവസം കൊണ്ടല്ല നമ്മുടെ ലൈഫ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 70 വർഷം, 80 വർഷം, 90 വർഷം എന്ന് ഡേസിന്റെ ഇതെല്ലാം. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ എത്രയും ശ്വാസം വലിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ ജീവിതം നിശ്ചയിച്ചിരിക്കുന്നത്. ഉദാഹരണം, ഒരാള് 34,22,00,000 52,425 ശ്വാസം എന്ന് നിശ്ചയിച്ച് ഇവിടെ പറഞ്ഞുവിട്ടാൽ അവൻ 425 പോയി, അടുത്ത വലിക്ക് ആള് കാണില്ല. അപ്പൊ അതുകൊണ്ട് ആ യോഗിമാർ എന്ത് ചെയ്യുന്നത്, ശ്വാസം വലിച്ച് പുറത്തു വിടൂല, പുറത്തുവിട്ടാൽ ചത്തുപോകും. അതുകൊണ്ട് അങ്ങനെ വെച്ചു. ഈ പ്രാണായാമം ചെയ്യുമ്പോ എന്താ ചെയ്യണേ, ശ്വാസത്തിന്റെ ദീർഘത്തിനെ അവരെന്തെയും പതുക്കെ പതുക്കെ കൂട്ടും. അത് ശരിയാണ്, പതുക്കെ ശ്വാസം വലിച്ച് പതുക്കെ വിടുന്ന ആൾക്ക് ശരീരത്തിൽ ഒരു കുഴപ്പം കാണൂല, പ്രഷർ കാണൂല, കൊളസ്ട്രോൾ കാണൂല, ഒന്നും കാണൂല. അതുകൊണ്ട് ആ ഗീത ദേഷ്യപ്പെടുന്നത്, കാമക്രോധ കാമക്രോധ വേണ്ട വേണ്ട എന്ന് പറയാൻ കാരണം. കാരണം എന്താണ്, ദേഷ്യം വന്നാൽ ഒരാൾ എങ്ങനെ ശ്വസിക്കും, പെട്ടെന്ന് ശ്വസിക്കും, പെട്ടെന്ന് വലിച്ച് പെട്ടെന്ന് വിട്ട് പെട്ടെന്ന് ചത്തു. അപ്പൊ അവന്റെ ശ്വാസത്തിന്റെ ഗതി കൂടുന്നുണ്ട്. അപ്പൊ ദേഷ്യം വരുമ്പോൾ ശ്വാസം കൂടും. അപ്പൊ അവന്റെ ടൈമും പെട്ടെന്ന് 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 ഇല്ലാതായിപ്പോ. അതുകൊണ്ട് യോഗയിൽ എന്താ പറയണേ, ശ്വാസം വലിച്ച് പതുക്കെ വിടും. അപ്പൊ അവന്റെ ലൈഫ് ടൈം ശാന്തിയും സമാധാനത്തോടെ ജീവിക്കും. പഴയ മുത്തശ്ശനെ കണ്ടിട്ടില്ലേ, എനിക്കറിയാം ഒരു മുത്തശ്ശി 90-ാമത്തെ വയസ്സിൽ മതിലിൽ കയറി ചക്ക വലിച്ചിടുന്ന സ്ത്രീയാണ് അവർ. അത്രയും ആരോഗ്യം. ഇപ്പൊ 40 ആകുമ്പോഴേ അവിടെ വയ്യ ഇവിടെ വയ്യ നട്ട് ബോൾട്ട് എല്ലാം ഇളകി കിടക്കാം. അന്ന് 80 തുടങ്ങും. അത്രയ്ക്ക് ആരോഗ്യം, മനസ്സ് സമാധാനത്തോടെ. ആ മുത്തശ്ശന്മാർക്കൊക്കെ ഒരു തോർത്തും കാണും, ഒരു മുണ്ടും കാണും, ഇത്രയേ കാണൂ. വീട്ടിന്റെ മുറ്റത്ത് ഒരു കട്ടിലേക്ക് കിടന്നു ഉറങ്ങും, ഒരു ചിന്തയും വിഷമവും ദുഃഖം. അത്രയ്ക്ക് ആരോഗ്യം. ഇനി യോഗ ചെയ്യാൻ പറഞ്ഞാലോ പതുക്കെ ചെയ്യും, അങ്ങനെ വലിച്ച് അങ്ങനെ വിട്ട്. പക്ഷെ ഇപ്പൊ എല്ലാരും ജിമ്മിൽ പോയി, ആണും പെണ്ണും ജിമ്മിൽ പോണം. എന്തിനാണോ പെട്ടെന്ന് ചത്തു എല്ലാം. ശ്വാസത്തിന്റെ ഗതി നീട്ടണം. അത് നീട്ടുമ്പോ മനസ്സ് അത്രയും ശാന്തിയും സമാധാനവും ആകും. ഇങ്ങനെയായിരുന്നു പഴയ ആൾക്കാർ കുറച്ചും കൂടെ ആരോഗ്യത്തോടെ ഇരുന്നത്. അപ്പോ ഭാഗവതത്തിൽ വ്യക്തമായി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് കലികാലത്തിൽ ഇത്രയും ദോഷം, പാപങ്ങൾ കുന്നുകൂടിക്കിടക്കാണ്. ആരെല്ലാം ദൈവത്തിന്റെ നാമം ഭജിക്കുമോ അവർക്ക് മാത്രമേ ഈ ജീവിതത്തിൽ ഒരു ഉത്തരമുള്ളൂ. അപ്പൊ അതും നമ്മുടെ നാമം ജപിക്കുന്നതിന്റെ പ്രാധാന്യം. അതുകൊണ്ടാ ഭാഗവതം അവസാനത്തെ ശ്ലോകം പറയുന്നത്, നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനോ തം നമാമി ഹരിംപരം. ആരെല്ലാം ദൈവത്തിന്റെ ഈശ്വരന്റെ നാമം ജപിക്കുന്നുണ്ടോ അവർക്ക് മാത്രമേ ഈ ലോകത്തിലുള്ള വിമോചനമുള്ളൂ, അല്ലാത്ത ആർക്കും തന്നെ ഇല്ല എന്ന് തീർത്തു പറയുന്നുണ്ട്.
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ
ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ
ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ.
അപ്പോ അടുത്തത് ഭാഗവതത്തില് ഉത്സാഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ഉത്സാഹമനുസരിച്ചാണ് ജീവിതത്തിന്റെ പല പൂട്ടുകൾ, ചില കെണികൾ നമുക്ക് തുറക്കാൻ പറ്റും എന്ന് വിശദീകരിക്കാം. അപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോ കേരളത്തിലായിക്കോട്ടെ, ഭാരതത്തിലായിക്കോട്ടെ, അനേകം അനേകം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് നമുക്ക് ഗീതയും ഭാഗവതവും പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു. പിന്നെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ ഒരു കല്ലോ ശിലയോ ബിംബമോ ഇതൊന്നുമല്ല. പ്രതിമാ നഹീതു സാക്ഷാത് വ്രജേന്ദ്രനന്ദന. പ്രതിമയല്ല, ഒരു ശിലയല്ല, കല്ലല്ല, ദൈവമാണ്, വ്യക്തിയാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് അദ്ദേഹം വ്യക്തി തന്നെയാണ്. എത്രയോ എത്രയോ അതിശയങ്ങളും ലീലകളും ഇവിടെ നമ്മളെ ചുറ്റിയും നടന്നിട്ടുണ്ട്. അപ്പോ ആ ഉത്സാഹം, ഇതിപ്പോ ഭാഗവതം ഗീതയൊക്കെ പഠിക്കുന്ന ആ ഉത്സാഹം വളരെ അത്യാവശ്യമാണ്. അല്ലാതെ ഭൗതിക കാഴ്ചപ്പാട് കൊണ്ടല്ല ജീവിതം മുന്നോട്ട് വരും. നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്,
പണം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഒരു സക്സസ്ഫുൾ മാൻ ആണ്. അല്ലെങ്കിൽ ഇത്ര വീട് പണിത് കഴിഞ്ഞാൽ അയാൾ ഒരു സക്സസ്ഫുൾ മാൻ ആണ്. അല്ലെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങൾ ഈ നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ മാൻ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അന്ധമായി ചില ലക്ഷ്യങ്ങളെ വെച്ചിരിക്കുന്നു. എല്ലാ സാഹചര്യത്തിലും അത് ശരിയാവണം എന്നില്ല. ഈ പള്ളിയിൽ ഒരു മണിയടിക്കുന്ന ഒരു കപ്പിയാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് പള്ളിയിൽ, പണ്ട് അമ്പലത്തിലും അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അമ്പലങ്ങളിലൊക്കെ ഈ ഒരു ഒരു മണിയാകുമ്പോൾ ടിങ് എന്ന് പറഞ്ഞ് ഒന്നടിക്കും, രണ്ടാവുമ്പോൾ രണ്ടടിക്കും, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ. എത്രയോ ഇതുണ്ടായിരുന്നു. പിന്നെ ചർച്ചിലും അത് കോപ്പി ചെയ്ത് ചർച്ചുകളിലും ബെല്ലടിക്കുന്ന ഒരു കപ്പിയാറുണ്ടായിരുന്നു. ഈ മണിയടിക്കുന്ന വ്യക്തിക്ക് എഴുതാനും പഠിക്കാനും ഒന്നും അറിയില്ല. അപ്പൊ എല്ലാ മാസവും ശമ്പളം മേടിക്കാൻ പോകുമ്പോൾ വള്ളി തച്ചൻ പറയും ഇതിൽ ഒപ്പിട്ടിട്ട് ശമ്പളം എടുക്കാൻ. അപ്പൊ ഈ മനുഷ്യന് എഴുതാനും പഠിക്കാനും ഒന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ഇയാൾ തമ്പ് ഇംപ്രഷൻ വെക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞു, നാണം കേട്, നമ്മുടെ പള്ളിയുടെ ഇടവകയിൽ എത്ര സ്കൂളുകളുണ്ട്, എല്ലാം ഉണ്ട്, ആശുപത്രി ഉണ്ട്, കോളേജ് ഉണ്ട്, ഇവിടെ ജോലി ചെയ്യുന്ന നിനക്ക് ഒരു ഒപ്പിടാറിഞ്ഞുകൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേട്, അടുത്ത മാസം ശമ്പളം മേടിക്കാൻ വരുമ്പോ നീ വന്ന് ഒപ്പിട്ട് പഠിച്ചിരിക്കണം, പഠിച്ചില്ലെങ്കിൽ നിനക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറഞ്ഞു. അടുത്ത മാസം ശമ്പളം മേടിക്കാൻ പറഞ്ഞു, ഈ മനുഷ്യൻ പഠിച്ചില്ല, അച്ഛന് ദേഷ്യം വന്ന് ഇയാളെ ജോലി എന്നങ്ങ് പറഞ്ഞു വിട്ടു. അയാൾ എവിടെയൊക്കെയോ ചുറ്റി നടന്ന് കുറച്ച് പൈസയെല്ലാം അവിടെ ഇവിടെയും കടം മേടിച്ച് ഒരു പെട്ടിക്കടയൊക്കെ തുടങ്ങി. അങ്ങനെ 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 വളർന്ന് 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 വലിയ ഒരു കോംപ്ലക്സിന്റെ ഉടമയായി. അപ്പൊ ഒരു ദിവസം ഉദ്ഘാടനത്തിന് ബാങ്ക് മാനേജർ വന്നു, ചെക്കിൽ ഒപ്പിടാൻ പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ പഴയ പോലെ എന്ത് ചെയ്തു, തമ്പ് ഇംപ്രഷൻ. മാനേജർ ചോദിച്ചു, സാറേ, സാറിന് എഴുതാൻ പഠിക്കാറിഞ്ഞൂടെ? ഇല്ല. അയ്യോ, എഴുതാൻ പഠിക്കാറിഞ്ഞൂടാതെ തന്നെ ഈ നിലയിലെത്തിയോ? ഇനി എഴുത്തും കുത്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? അയാൾ പറഞ്ഞു, ഇപ്പോഴും ഞാൻ കപ്പിയാരായിട്ട് അവിടെ ജോലി ചെയ്തോണ്ടിരുന്നത്. അപ്പോ ഈ ലോകത്തിൽ ഇതിൽ കൂടെ പോയാൽ മാത്രമേ വിജയിക്കൂ എന്നുള്ളത് വലിയ ഒരു തെറ്റിദ്ധാരണയാണ്. ആ മനുഷ്യന്റെ ആത്മാവിൽ ഉണ്ടാകുന്ന ചില ഉണർവുകളാണ് അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരു മാർഗത്തിൽ കൂടെ പോയാൽ അങ്ങനെ ആവണം നിർബന്ധമില്ല. മൂന്ന് കുട്ടികളും മെഡിക്കൽ കോളേജിൽ എല്ലാം എന്താ പറയുക, റോറിംഗ് മാർക്സിൽ കളർഫുള്ളായിട്ട് എല്ലാം പഠിച്ച് ഡോക്ടറായിട്ട് റോട്ടിലിറങ്ങി. അപ്പം ദൂരെ നോക്കിയപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ നടന്നു വരും. അപ്പൊ ഈ മൂന്ന് കുട്ടികളും ചർച്ച ചെയ്യാൻ, ആയാൾക്ക് ആർത്രൈറ്റിസ് ആയിരിക്കും. അതാണ് കണ്ട നടക്കുന്ന കണ്ടാ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അവൻ ആർത്ത് ഉറപ്പാണ്. ഉടനെ രണ്ടാമത്തെ അവൻ പറഞ്ഞു, ഏ അതൊന്നല്ല, അത് ന്യൂറോ പ്രോബ്ലമാണ്. ഈ മൂന്നും ഒരേ ഡിസ്കഷൻ, ഡിസ്കഷനോടെ ഡിസ്കഷൻ. അപ്പൊ ആ മനുഷ്യൻ നടന്ന് നടന്ന് വന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നു. അപ്പൊ മൂന്ന് ചോദിച്ചു, ചേട്ടാ, ചേട്ടന് എന്താ പറ്റി, എന്തിനാ ഇങ്ങനെ, ആർത്രൈറ്റിസ് അല്ലേ? അപ്പോൾ ആ ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് നടക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതല്ല ജീവിതം. ഇതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഈ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട പോലെ അങ്ങനെ പോകും, അവിടെ തന്നെ നിൽക്കും, ഇത് തന്നെ ചെയ്യും, അങ്ങനെ ആവണമെന്നില്ല. അപ്പോ ഓരോ ആത്മാവും ദൈവത്തിന്റെ അംശമാണ്. അവൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരുപാട് വാതിലുകൾ അടഞ്ഞാണ് അവൻ ജനിക്കുന്നത്. അവൻ എപ്പോ വീണ്ടും ദൈവത്തിനെ ഓർത്തു തുടങ്ങുന്നു, ഇവന്റെ മൂടിക്കിടക്കുന്ന മേഘങ്ങളായ മൂടുപടലങ്ങളെല്ലാം തുറക്കുകയും അവൻ ഉജ്ജ്വലനായി ജ്വലിക്കുകയും ചെയ്യും ഈ ഭൂമിയിൽ. അതുകൊണ്ടാ ഈശ്വര വിശ്വാസം വളരെ അത്യാവശ്യമെന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ അത്യാവശ്യം. അപ്പൊ ഇതിനും എന്താ വേണ്ടത്? ഉത്സാഹം. അപ്പൊ ആദ്യത്തെ അധ്യായത്തിൽ ഉത്സാഹത്തിനെ കുറിച്ച് പറയുന്നു. രാമായണത്തിൽ അതിന് അംഗദനാണ് ഉദാഹരണം. ഈ സീതയെ അന്വേഷിച്ചു പോയ വാനര സൈന്യത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? ആര്? അംഗദൻ. കുറച്ച് ഓവർ സ്മാർട്ടും കൂടെ. ഇനി കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവില്ല, എല്ലാത്തിലും ഫ്രണ്ടിൽ പോയി നിൽക്കും, അവിടെ കയറും, ഇവിടെ കയറും. പ്രായം കുറഞ്ഞ ആള് അംഗദൻ കുറച്ചു ഒരു ഓവർ സ്മാർട്ടുമാണ്, ആൾ ഭയങ്കര ഉത്സാഹമാണ്. അപ്പൊ എപ്പൊ ശ്രീരാമൻ ഒരു സേവനം പറഞ്ഞാലും ഇനി നമുക്ക് വനം കടക്കണം, ആര് മുന്നോട്ട് പോകും? അംഗദൻ. ഞാൻ പോവാം ഫ്രണ്ടിൽ. ഉടനെ സുഗ്രീവൻ പറയും, പ്രഭു, ഇവനയക്കൽ, ഇത് കൊച്ചുകുട്ടിയാണ്. അത് മാത്രമല്ല, ഈ ഓവർ സ്മാർട്ട്നെസ് എവിടെയെങ്കിലും ചെന്ന് അടി വാങ്ങിച്ചിട്ട് വരും. ലോകം മൊത്തവും ഇവന്റെ അച്ഛന്റെ മരണത്തിന് ഞാനാ കാരണം എന്ന് പറയണം. ഇപ്പൊ ഇവൻ കൂടെ ചത്തുപോയ ഈരേഴ് പതിനാല് ലോകവും എന്നെ പഴിച്ചൊല്ലും, അതുകൊണ്ട് പ്രഭുവോ ഇവനയക്കരുത്. ഇത് കേൾക്കുമ്പോ അംഗദന് സങ്കടം വരും. വീണ്ടും അടുത്ത ദിവസം ഏതെങ്കിലും സേവനം പോയി, അങ്ങനെ ഞാൻ വരാം, ഞാൻ വരാം. അടുത്ത ദിവസം സുഗ്രീവൻ പറയും, പ്രഭോ ഇവനായിക്കരുത്. ഇങ്ങനെ നിരന്തരം ഡെയിലി പ്രോഗ്രാം, എന്ത് സേവ പറഞ്ഞാലും അല്ലേ. ഇപ്പൊ ചിലരൊക്കെ ഉണ്ടാവും ഫ്രണ്ടിൽ വന്ന് ചെയ്യാൻ പറയും, ചിലര് സേവ പറഞ്ഞ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് അങ്ങനെ കുടുങ്ങിയാലോ എന്ന് പറയും. പക്ഷെ അങ്ങനെ അങ്ങനെയല്ല, ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം, എപ്പോഴും ഫ്രണ്ടിൽ വരും. ഉടനെ സുഗ്രീവൻ പറയും, പ്രഭോ ഇവനയക്കൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞു, ഇവർ ഏകദേശം രാമേശ്വര തീരത്തിലെത്തി, പാലവും പണിതു. എന്നിട്ടും ശ്രീരാമൻ പറഞ്ഞു, നമുക്ക് ഒന്നും കൂടെ രാവണന്റെ അടുത്ത് ഒരു വാണിംഗ് കൊടുക്കാം, യുദ്ധം ഒഴിവാക്കാം. കാരണം യുദ്ധം ചെയ്താൽ നമ്മുടെ സൈഡിലുള്ള വാനരങ്ങൾ മരിക്കും, അവരുടെ സൈഡിലുള്ള എത്രയോ യോദ്ധാക്കൾ വെറുതെ മരിച്ചു പോകും ലക്ഷ്മണ. അതുകൊണ്ട് ഒരു ലാസ്റ്റ് ചാൻസ് രാവണന് ഒരു മെസ്സേജ് കൊടുത്തിട്ട് യുദ്ധം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ. ലക്ഷ്മണൻ ചോദിച്ചു, പ്രഭു എന്താണ്, ഇപ്പോഴാണോ ദയ കാണിക്കേണ്ട നേരം? അവൻ സീതയെ കൊണ്ടുപോയി ഒരു കൊല്ലമായി അപഹരിച്ചു വെച്ചിരിക്കുകയാണ്. സീതാദേവി കണ്ണീരും കുടിച്ചാണ് അവിടെ അശോകവനത്തിൽ കഴിയുന്നത്. ഇപ്പൊ ദയ കാണിക്കേണ്ട സമയമൊന്നുമല്ല. എന്നാലും ശ്രീരാമചന്ദ്രൻ, ഇല്ല ലക്ഷ്മണ, ഒരു ദയ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ അയച്ച് അവസാനത്തെ ഒരു മെസ്സേജ്, ഇപ്പോഴും കാലം അതിക്രമിച്ചിട്ടില്ല, ഹേ രാവണ, സീതയെ രാമന്റെ പക്കൽ വിട്ടുകൊടുത്ത് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം ഒഴിവാക്കാം, ഇതാണ് മെസ്സേജ്. ആര് പോവും? അങ്കറ ഞാൻ പോവാം, ഞാൻ പോവാം. ഉടനെ സുഗ്രീവൻ പറഞ്ഞു, പ്രഭു രാവണന്റെ അടുത്തായി ഇവനെ അയക്കണം, ഇവൻ രാവണന്റെ പ്ലേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയി മാറും. ഈ രാവണൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ആരെങ്കിലും മെസ്സഞ്ചർ വന്ന് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ അവനെ വെട്ടി തിന്നുകളും. അപ്പൊ അംഗദൻ രാവണന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയി മാറും. അതുകൊണ്ട് പ്രഭു ഇവനെ ഇതും കൂടെ കേട്ടപ്പോ അംഗദന് ഭയങ്കര സങ്കടം, കാരണം ഇതും കഴിഞ്ഞാൽ ഇനി ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അവൻ കരഞ്ഞു വിഷമിച്ചപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി അംഗദനെ വിളിച്ച് ആലിംഗനം ചെയ്ത്, അംഗത നിനക്ക് ചെയ്യണോ എന്ന് പറഞ്ഞു, എനിക്ക് പോകണം, ഞാൻ പോകണം. എന്നാ ശരി പോയിക്കോ. സുഗ്രീവൻ പറഞ്ഞു, പ്രഭോ ഇവൻ തിരിച്ചു വരോ? ഇല്ല, അവൻ പോട്ടെ. കാരണം ഗുരുവിന്റെ വാക്കിലാണ് അതിനകത്ത് ശക്തിയുള്ളത്, അത് ചെയ്യാനുള്ള ഉത്സാഹം. രാവണന്റെ ശക്തി എവിടെയാണ്? ഈ അംഗതന്റെ ശക്തി എവിടെയാണ്? ഉറപ്പായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആവും. എന്നാൽ അങ്കത, ഞാൻ പോവാം ഞാൻ പോവാം ഞാൻ പോവാം. അവിടെ ചെന്നിട്ട് സന്തോഷം, സേവ കിട്ടി, ചാവ മരണത്തിലോട്ട് പോകാൻ ഇത്രയും സന്തോഷത്തോടെ മരിക്കാൻ പോവാ. പക്ഷെ സന്തോഷത്ത് അവിടെ ചെന്ന് രാവണന്റെ കൊട്ടാരത്തിൽ തിരശീലകൾ പിടിച്ച് ആടുകയും ജന്നൽ പിടിച്ച് ബൾട്ടി അടിക്കുക, സോമർസോൾട്ട് അടിക്കുക, അവിടെ ചെന്നിട്ട് വാൽമീകി രാമായണത്തിൽ വിശദീകരിക്കാം, വലിയ ഒരു കൊട്ടാരത്തിൽ രത്നസിംഹാസനത്തിൽ അതിഗംഭീരനായി അവിടെ രാവണൻ ഇരിക്കുന്നുണ്ട്. അംഗദൻ ചെറിയ പാറ്റ പോലെ അവിടെ വന്നിട്ട് ഈ ജന്നലിന്റെ തിരശീലയിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് ആടിക്കൊണ്ട്, രാക്ഷസ രാജ രാവണ, ഇപ്പോഴും സമയം ചീത്തയായിട്ടില്ല, നീ സീതയെ വിട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. രാവണൻ പറഞ്ഞു, ഇതേതാ സാധനം? അത്രയ്ക്ക് ഉത്സാഹം, മരണത്തിന്റെ വായിൽ പോയിട്ട് ആ ഉത്സാഹം. അപ്പൊ ഉടനെ രാവണൻ പിടിക്കാൻ പറഞ്ഞപ്പോ ഈ അംഗദൻ അവിടെ ചാടി, ഇത് പിടിക്കാൻ പറ്റിയില്ല, കുറേ ചെറിയ സാധനം അവിടെ ചാടി ഇവിടെ ചാടി, അവിടെ സന്തോഷത്തിൽ തിരിച്ച് രാമന്റെ അടുത്ത് വന്ന്, ഞാൻ പറഞ്ഞു കേട്ടോ. ശ്രീരാമചന്ദ്രമൂർത്തി കോരി ആലിംഗനം ചെയ്തു. വാൽമീകി മഹർഷി പറയാ, ഈ സേവ ചെയ്യാൻ ഒരു യോഗ്യതയും അംഗതന്നില്ലായിരുന്നു, പക്ഷെ ഉത്സാഹം, ചെയ്യണമെന്ന ഉത്സാഹം, ആ ഉത്സാഹം വലിയ പർവ്വതത്തിനെ അംഗതനെ കൊണ്ട് കടത്തി. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു ലിമിറ്റഡ് കപ്പാസിറ്റിയിലാണ് ജനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അധികം ടാലന്റ് ഒന്നും, എല്ലാവർക്കും, ചിലർക്ക് പാടാനറിയാം, ചിലർക്ക് ആടാനറിയാം, ചിലർക്ക് പപ്പടം പറക്കാനറിയാം, ഇങ്ങനെ ഒരു ലിമിറ്റഡ് ടാലന്റ് ആണ്. എപ്പോ അവൻ ഈശ്വരന്റെ തൃപ്പാദത്തിൽ വരികയും ആത്മീക ചിന്ത വരികയും അവന്റെ നിഗൂഢമായ പല വാതിലുകൾ തുറക്കാൻ തുടങ്ങും, അതീവ ശക്തനായി മാറുന്നു. ആ ഈശ്വര ചിന്തയ്ക്ക് ആദ്യത്തെ പടിയാണ് ദിവസവും നമ്മൾ നാമം ജപിക്കുക എന്ന് പറയും. 108 പ്രാവശ്യം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഇത് ആത്മീകതയുടെ ആദ്യത്തെ പടി. ഇതെന്താണെന്നുള്ളത് കൂടുതൽ നമ്മൾ നാളെ വിശദീകരിക്കും. നാളെ നമ്മൾ 2-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലോട്ടും കടക്കും. അപ്പോൾ ഓരോ അധ്യായത്തിലുമുള്ള ഗുണപാഠങ്ങളും തത്വവും ആ കഥകളും അതിന്റെ പുറകെയുള്ള സിദ്ധാന്തവുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യും. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ.
ജയ ജയ ഭാഗവത ദേവ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ஜய ஜய பாகவதா தேவா ஜய பாகவதா
ஜய ஜய பாகவதா தேவா ஜய ஜய பாகவதா ஜய ஜய ராதா கிருஷ்ண ஸ்வரூபா ஜய ஜய பாகவதா தேவா ஜய ஜய பாகவதா
ஜய ஜய பாகவதா தேவா ஜய ஜய பாகவதா ஜய ஜய ராதா கிருஷ்ண ஸ்வரூபா ஜய ஜய பாகவதா தேவா ஜய ஜய பாகவதா
ஜய ஜய பாகவதா தேவா ஜய ஜய பாகவதா ஜய ஜய ராதா கிருஷ்ண ஸ்வரூபா ஜய ஜய பாகவதா தேவா ஜய ஜய பாகவதா
ஸ்ரீமத் பாகவதம் கீ
ஜய.